സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചതാണ്. അത് ആകെ പുഴുങ്ങിയിട്ട് സംസാരം പറഞ്ഞതിന്റെ ശ്വാസം. അപ്പോൾ ഈ പർദ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കണം, എന്താണ് പർദ, എങ്ങനെ ഉണ്ടായി, അത് ആകെ മൂടി നടക്കുക, സ്ത്രീകൾ മൂടി നടക്കണം, അതിന്റെ സ്വഭാവം അതാണ്. മുഖമടക്കം മൂടണമെന്നുള്ളതാണ് മുസ്ലിം ലോകത്ത് പുരോഹിതന്മാർ പ്രചരിപ്പിച്ച ഭൂരിഭാഗം മുഖവും. മുഖമടക്കം മൂടി നടക്കലാണ് ഏറ്റവും ഉത്തമമെന്നാണ്. എന്താ ഇതിന്റെ അടിസ്ഥാനം, ഈ വിഷയം എന്താ? മനുഷ്യന് ഈ ലോകത്ത് ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശം എല്ലാ ജീവികൾക്കും, മനുഷ്യന്റെ പകുതി ഭാഗം ആളുകൾക്കും, പുരുഷന്മാർക്കൊക്കെ ശുദ്ധമായി ശ്വസിക്കണം, യാതൊരു നിയന്ത്രണം പോയത് അതിലും മൊത്തം മുടി വന്നാൽ നമ്മൾ അടിച്ചു പായിക്കില്ല. അപ്പൊ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടും, അവർക്ക് മുഖമുടിയിടാൻ ആരും സമ്മതിക്കും, അവരോട് പറയില്ല. ഈ പറയുന്നവരും പുരുഷനല്ലേ, പുരുഷന്മാരാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ വക കുരുത്തക്കടൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീകളല്ലേ ഇവിടെ പുരുഷന്മാരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് ശുദ്ധമായി ശ്വസിക്കണം, ആളുകളെ കാണണം, അന്തസ്സായിട്ട് നടക്കണം, അതിനൊന്നും യാതൊരു തടസ്സം വരാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല എന്നുള്ളത് തന്നെ നിയമം പറഞ്ഞു. മുഖം മൂടി ഇടലാണ് ഏറ്റവും നല്ലത്. ചില നിർബന്ധമാണ് പറഞ്ഞോളൂ, ഇരിക്കട്ടെ. ഏതായാലും മുഖമൂടി മുതൽക്ക് ഒട്ടാകെ ശരീരം മൂടി ഇടണം, മൂടി മറക്കണം എന്നാര് പറഞ്ഞു? എല്ലായിടത്തും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയും കാര്യം മഞ്ചി മഞ്ചി എന്ന് പറഞ്ഞാൽ മതി, നിസ്കാരം മഞ്ചി എന്ന് പറഞ്ഞാൽ മതി, ഇതാര് പറഞ്ഞു ആദ്യം ചോദിക്കണം. എന്തൊരു നിയമം അശാസ്ത്രീയമായിട്ട് അസംബന്ധമായിട്ട് ആരിവിടെ പറഞ്ഞു തന്നാലും ആദ്യം നമുക്ക് ചോദിക്കുന്നത് ആര് പറഞ്ഞു? സംഗതി എന്തോ അശാസ്ത്രീയത ഉണ്ട്, ഒക്കായി ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ചോദിക്കാം ആര് പറഞ്ഞു എന്ന് ചോദിക്കാം. എന്നാലും ചോദിക്കാം, കാരണം നമ്മൾ എന്തിന്റെ ആളാ, മതം നമ്മൾക്ക് നിർബന്ധമാണ്, നമ്മൾ മതത്തിന് അനുയായികള. ഏത് മതം? അള്ളാഹു അവതരിപ്പിച്ച മതം. അള്ളാഹു അവതരിപ്പിച്ച മതം ധാരാളം ലോകത്തുണ്ട്. അതിലിപ്പോ ഒരു മതം മാത്രമേ നമ്മൾ കഴിയും കുർആൻ ഉൾക്കൊള്ളുന്നോ. ഇതല്ലാതെ ഇഞ്ചീര് പോലും ഇപ്പൊ നമ്മളോട് പറഞ്ഞു വിചാരിക്കാം, ശുദ്ധ ഇഞ്ചീര് ഉണ്ടെന്ന് പറയാൻ വിചാരിക്കാം. ഇതിലുള്ള അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് നമുക്ക് പറഞ്ഞല്ല, കാരണം ഒന്നുകൂടെ അതിലെന്ത് പറഞ്ഞിരുന്നാലും മതിയെന്നുള്ള പറഞ്ഞു, ഇതിലെന്ത് പറഞ്ഞിരുന്നാലും അത് സ്വീകരിക്കണം. എന്തെങ്കിലും പറയും, എന്തെങ്കിലും പറയില്ല, ആവശ്യത പറയും. അപ്പൊ അതിലുണ്ടോ ഇല്ലേ, അത് നബി പറഞ്ഞു, നബി പറഞ്ഞിട്ട് കാണണം. നബി പറഞ്ഞിട്ടുണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നബി പറയുന്ന ഒന്നും ഇതിൽ നോക്കി പറയണമെന്ന് പത്തോട്ടം പറഞ്ഞു. ഖുർആൻ നോക്കിയിട്ടേ നിനക്ക് പറയാനും പ്രസംഗിക്കാനും പ്രബോധനം നടത്താനും പാടുള്ളൂ എന്ന് നബിയോട് പത്ത് പ്രാവശ്യം പറഞ്ഞതാണ് ഈ ഖുർആൻ നോക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. അപ്പൊ നബി പറഞ്ഞു എന്ന് ഇടയിൽ നിന്ന് കണ്ണി കുട്ടിയുടെ വിടാൻ പോരാ, എവിടെ പറഞ്ഞു, എവിടെ നോക്കി പറഞ്ഞു? നബി ഖുർആനിൽ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നെ കാണിച്ചിരണം, കാണിച്ചരല്ലേ അസാധു തല്ലികളെ. നബി ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുതരാൻ ഒരാൾക്ക് കഴിവില്ലെങ്കിൽ, അതിനുള്ള വിവരമില്ലെങ്കിൽ പോവാൻ പറയാ. ഖുർആനും നബി സുന്നത്തും രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് കാണണം, അതാണ് നമ്മൾ ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഖുർആനിലൂടെ നബി ഇന്നത് പറഞ്ഞു, ഖുർആനിലൂടെ ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നിർദ്ദേശിച്ചു, ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് നിരോധിച്ചു എന്നൊക്കെ വകതിരിച്ച് വായ തുറന്ന് പഠിപ്പിച്ചു തരാൻ പറ്റിയ പുരോഹിതനായിരുന്നു പഠിച്ചു നമ്മൾ സ്വീകരിച്ചു. അതില്ലാതെ എല്ലാവരും മൂടി നടക്കണം, എല്ലാവരും നിലത്തിരുന്ന് ഉരുളണം, അതാ ഇസ്ലാമിന്റെ നിയമം എന്നൊന്നും പറഞ്ഞ ഉണ്ടായിരുന്നു. അതൊക്കെ പറയുന്നത് കേൾക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ സമ്മതിക്കും. പക്ഷെ ഇനി ഞാൻ നടക്കുക, ഇനി ആ ഏത് അടിസ്ഥാനത്തിൽ മൂടാൻ പറഞ്ഞു, എവിടെ മൂടണമെന്ന് പറഞ്ഞു, പർദ വേണമെന്ന് എവിടെ പറഞ്ഞു, ആരാ പറഞ്ഞത് എന്നൊക്കെ കാണണം. അള്ളാഹു പറഞ്ഞു മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പർദ വേണമെന്ന് കൂടാൻ പറഞ്ഞു. അത് ആകെ അവരെടുക്കുന്നൊരായത്തില്ല, പർദാ സമ്പ്രദായത്തിന് ആകെ മുസ്ലിം സമുദായം അല്ല പുരോഹിതന്മാർ മുസ്ലിം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പർദയ്ക്ക് ആകെ അവർ കൊണ്ടുവരുന്ന ഒരായത്താണ് സൂറത്ത് 124-ാമത്തെ അധ്യായത്തിൽ. സത്യവിശ്വാസികളോട് നീ പറഞ്ഞേക്കും. അപ്പൊ അവിടുത്തെ പശ്ചാത്തലം ഒന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ ഓരോ വിഷയം പറയുമ്പോൾ പശ്ചാത്തലം മനസ്സിലാക്കാതെ ആ കുറവ് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ചരിത്രം ഒട്ടാകെ സർവസമ്മതമായിട്ടുള്ള ഏകകണ്ഠമായിട്ട് സമ്മതിക്കപ്പെട്ട ചരിത്രത്തിൽ നിന്ന് കിട്ടും, അങ്ങനെ കിട്ടണം എന്നെങ്കിലും പശ്ചാത്തലം മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ പശ്ചാത്തലം എന്താ, അറബികളെ സംബന്ധിച്ച് പൊതുവെ നമ്മൾക്കറിയാം, അന്ന് സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീനെ പിടിച്ച് ബലാത്സംഗം നടത്തി വിട്ടുക, ഒരു ചരിത്രം എഴുതിച്ചാണ്. സുബഹ് നമസ്കരിക്കാൻ വേണ്ടി പോവാൻ, സുബഹ് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചരിത്രം അതിന്റെ രേഖയുടെ പറ്റി അത്രത്തോളം വേണ്ട, എല്ലാവരും സുന്നികളും മുജാഹിദും മറ്റേ നാല് മതവും അവരൊക്കെ അംഗീകരിക്കുന്ന ചരിത്രത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോകുന്ന സ്ത്രീകളെ വഴിക്ക് വെച്ച് പിടിച്ച് ബലാത്സംഗം പോലെ നടത്തിവിടുന്ന ഒരു ഭൗമ അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. സൂചിപ്പിക്കുന്നത് പക്ഷേ പുരോഹിതം മറന്നു, പക്ഷേ പുരോഹിതം മറന്നു പറഞ്ഞു ഭക്തികാരിക വക്രതല്ല ആൾക്കാരെന്നതിന്റെ അർത്ഥം. അങ്ങനത്തെ ആൾക്കാർ അവിടെ കുറെ ഉണ്ട്. അവരിൽ നിന്ന് ശല്യം ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഇവരെ പറഞ്ഞു. നബിയുടെ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറഞ്ഞു, നബിയുടെ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ എന്താ, യാ നിസാ നബി ലസ്തുന്നക അഹദിൻ മിന നിസാ. നബിന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സ്ത്രീകളിലുള്ള ഒരാളെ പോലുമില്ല നിങ്ങളുടെ സ്ത്രീ. നിങ്ങളെ അപകടപ്പെടുത്തണം, അപകീർത്തി ഉണ്ടാക്കണം, നിങ്ങളെ പേരിൽ അപരാധം ഉണ്ടാക്കി തീർക്കണം എന്ന് ഉദ്ദേശപൂർവം നടക്കുന്ന, അതിനുവേണ്ടി പ്ലാനിട്ട് നിൽക്കുന്ന ഒരു മുനാഫിക്ക് സംഘം ഇവിടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സ്ത്രീകളിൽ നിന്നുള്ള മറ്റ് സ്ത്രീകളെ പോലെ ഒരാളുടെ നിലവാരത്തിലല്ല നിങ്ങൾ. നിങ്ങൾ കുറച്ച് ഉയർന്ന സ്ത്രീകളാണ്, നബിന്റെ ഭാര്യമാരല്ലേ, കുറച്ച് പദവികളൊക്കെ അവശേഷിച്ചു. എന്തെല്ലാം പദവിയുണ്ട്? അവര് ശരിക്കും മതം അനുഷ്ഠിച്ച് പ്രവർത്തിച്ചാൽ ഡബിൾ കൂലി കൊടുക്കാൻ തന്നെ. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. നമ്മൾ കുറച്ച് ഒന്നിന് പത്ത് എന്നുള്ളതാണ് അല്ലേ, കാര്യത്തിന് നോമ്പിന് ഹജ്ജിന് ഒന്നിന് പത്താണ്. നബിന്റെ ഭാര്യമാർക്ക് ഡബിളായിട്ട് അവിടെ മാത്രമേ പേര് ഇറക്കിക്കൊള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിലാക്കി, നബിന്റെ ഭാര്യമാര് ശരിക്കും മത അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചാൽ അവർക്ക് ഈ ഇരട്ടി കൂലിയത്. എന്നാൽ ഇതൊരു പ്രൈസായിട്ടാണ് ചാടാനായിട്ട് പറ്റൂ. അവർ കുറ്റം ചെയ്താലോ ഈ ഇരട്ടി ശിക്ഷയുണ്ട്. സാധാരണ സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അത് പിടികിട്ടിയാൽ അവരെ നൂറടി അടിക്കണോ? നബിന്റെ ഭാര്യമാര് അത്തരം ഒരു വിഷയം ചെയ്തതായിട്ട് തെളിഞ്ഞാൽ തെളിഞ്ഞിട്ടില്ല ആയിക്കട്ടെ, പക്ഷെ അങ്ങനെ വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ടതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ 200 അടി അടിക്കണമെന്ന കുറവല്ല. അപ്പൊ ശിക്ഷ വരുന്നിടത്തും അവർക്ക് ഇറക്കില്ല, നന്മ ചെയ്യുന്നിടത്ത് ആരാധന നടത്തുന്നിടത്തും അവർക്ക് കൂലി ഇടപെടാം. അത് ഞാൻ പറഞ്ഞ മറത്തേനി എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ അഹ്സാബ് വ്യക്തമായിട്ട് അതെ സംബന്ധിച്ച് പറഞ്ഞ തന്നെ കണ്ട് കേൾപ്പിച്ച നബിന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പ്രത്യേകം അഭിസംബോധനം ചെയ്ത് പറഞ്ഞില്ല. നിങ്ങൾ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് നടക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരൊറ്റ സ്ത്രീകളെ പോലെയല്ല നിങ്ങൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദവി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മറന്നു ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണോ നിങ്ങൾ സംസാരത്തിൽ വലിയ വിനയൊന്നും കാണിക്കണം. വിനയും വിധേയത്വം കാണിക്കും തോറും അവിടെ കുറച്ച് മുനാഫിക്കുകയാണ്, അവർ കടന്നുകൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഫലാത്തഹ്ലൈനബിൽഖൗലി ആരോടായി പറയുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ആരോടായി പറയുന്നത്? നബിന്റെ ഭാര്യമാരോട്. അടുത്ത് പ്രത്യേക പശ്ചാത്തലം വെച്ചിട്ട് അള്ളാഹു നിർദ്ദേശിക്കാം, നിങ്ങൾ ലസ്തുന്നക്ക അഹദിമിനിസായി സ്ത്രീകളിലുള്ള ഒരാളെ പോലെയുമല്ല നിങ്ങളുടെ സ്ഥിതി. അതിലെന്തൊക്കെ വ്യത്യസ്തമായ സ്ഥിതി നിങ്ങൾക്കുണ്ട്, ഒരു പശ്ചാത്തലം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടി മഹിമയോടുകൂടി ഒന്ന് സംസാരിക്കണം. അത് വൈകാരിക ലൈംഗിക ബന്ധങ്ങൾക്ക് ഒരു പഴുതി കിട്ടും എന്നുള്ള ധാരണ സംസാരം കേൾക്കുന്നവർക്ക് തോന്നിപ്പോകരുത്. പക്ഷേ അത് പറയാൻ പറ തോന്നിപ്പോകൽപിഹി മറന്നു. അങ്ങനെ സംസാരം വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിലെ വക്രതയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. ഇപ്പൊ പുള്ള കൗലമാറൂഫ എന്നാ പിന്നെ ചെടട്ടും പോലെ ഉച്ചത്തിൽ ചെടപടാജി സംസാരിക്കണമെന്നോ? അല്ല, ഇപ്പൊ പുള്ള കൗലം മാറൂഫ നല്ല നിരക്കുള്ള സംസാരങ്ങൾ, ഈ യോഗ ആ ശൃംഗാരം കൂടാത്ത രൂപത്തിലുള്ള നല്ല നല്ല സംസാരങ്ങൾ സംസാരിച്ചോളൂ. മനുഷ്യത്വം വിടണ്ട, നല്ല നിരക്ക് സംസാരിച്ചോളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹക്കാരനുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഴുതുണ്ട്, സാഹചര്യം കിട്ടും എന്ന് തോന്നിക്കുന്ന വിധത്തിലൊന്നും സംസാരിച്ച് പോരുതാ പറഞ്ഞതിന്റെ ചുരുക്കം. അതന്നെ വ്യക്തമാക്കി പറയാം. സോ കർണഫി ഉപയോഗിക്കുന്നു, അത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടെ പല സ്റ്റേജുകളിലും പല ബുക്കുകളിലും പല ഭാഷകളിലും ഒക്കെ ആയത്തിനെടുത്തിട്ട് ദുഃഖിയാക്കാൻ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. സോ കർണഫി ഉപയോഗിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങിയിരുന്നു, അവർക്ക് അവിടെ ഓഫീസ് വർക്കും വ്യവസായശാലയിൽ കൊണ്ടു ടീച്ചർമാരല്ല, ഈ പോലെ പണികളൊന്നും അവർക്ക് തുടങ്ങി. അവർ പുറത്തിറങ്ങിയാൽ അവരെ അപകടപ്പെടുത്താൻ വേണ്ടി മുനാഫിക്കുകൾ നടക്കുന്ന ഒരു സാഹചര്യം അല്ലാതെ അവിടെ വേറൊന്നുമില്ല. അവർക്ക് പുറത്തിറങ്ങിയാൽ ഒരു പണി അവിടെ ചെയ്യാനില്ല, ഒരു പണി വേണ്ടേ? അതുകൊണ്ട് ആരോടായി പറയുന്നത്? നബിന്റെ ഭാര്യമാരോട് മാത്രമാ പറഞ്ഞത്. നബിന്റെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചിട്ട് പറയാം. ഇപ്പൊ കർണഫീ ഉപയോഗിച്ചിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി. ഉലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, മുൻകാലത്ത് ആ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളുടെ കൃഷികളും മറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ പോലെ ആ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഒരു അഴിഞ്ഞാട്ടമായിട്ട് അങ്ങനെയുള്ള പ്രകടന നടത്തണമൊന്നും നടക്കണ്ട. അത് നടന്നു കഴിഞ്ഞാൽ പല മുനാഫിക്കുകളും ദുഷ്ടഭാവികളും പല സാമൂഹ്യ വിരുദ്ധരും ഒക്കെ പിടികൂടാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരുന്നു. പിന്നെ വാക്കി മസ്സലാത്ത വാദ്യന സക്കാത്ത വാദ്യന അള്ളാഹു റസൂലെ മറ്റു കാര്യങ്ങളൊന്നും ബാധകമല്ലാന്നല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിവിലക്കൾ എന്തൊക്കെയാണോ അതൊക്കെ സൂക്ഷിച്ച് ജീവിക്കണം, നമസ്കരിക്കണം, ഇതൊക്കെ തുടക്കണം, ഇതൊക്കെ വേണം എന്ന് പറഞ്ഞു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്. ഇവിടെ മനസ്സിലാക്കാൻ ഇതിവരോട് തന്നെയാണ്, നിങ്ങളിൽ നിന്ന് വെടക്കത്തരം ഒഴിവാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാ നിങ്ങളെ വെടക്ക് പ്രവൃത്തിയിൽ കൊണ്ടേ ചാടിക്കും. ആ വെടക്ക് പ്രവൃത്തികളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താനും സംശുദ്ധമാക്കാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞ ആരാണ്? അത് പറഞ്ഞ തങ്ങന്മാരാണ്, എന്നിട്ട് വേറെ കുട്ടികളും കുട്ടികളൊക്കെ. അതാണ് ഈ അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥമൊരു തരാം. അങ്ങനെ ഒരർത്ഥേ അറബി ഭാഷയിലില്ല. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളും കുടുംബങ്ങളല്ല, അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരികൾ. ഇവിടെ പറയുന്ന അർത്ഥത അഹ്ലുൽ ബൈത്ത് നബിന്റെ ഭാര്യമാരായ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആ സ്ത്രീകളെ വിളിച്ചിട്ട് പറയാ, ഇത് അഭിസംബോധന ചെയ്ത് പറയാം, എന്നെ മാരിയത്തുള്ളാഹി ഇദി ബാങ്കും ഇസ അഹ്ലുൽ ബൈത്ത്, വീട്ടുകാരെ നിങ്ങളെ, അതായത് സ്ത്രീകളെ വിളിച്ച ആദ്യം പറഞ്ഞിട്ടുണ്ടോ, അത് വിളിച്ചിട്ടുണ്ടോ നബിന്റെ ഭാര്യമാരെ, അവരോട് പറയാം വീട്ടുകാരെ നിങ്ങളൊന്ന് ശുദ്ധിയായിട്ട് പരീക്ഷിച്ച് നിർത്തണമെന്നാണ്, നിങ്ങൾക്ക് ഈ അപകീർത്തി കസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉപദേശിക്കുന്നത് നിങ്ങൾ വളരെ നല്ല പരിശുദ്ധിയിൽ ഉയർത്തി നിർത്തണം എന്നുള്ള ഉദ്ദേശം അള്ളാഹു ഉണ്ടായതുകൊണ്ടിട്ടാണ് ഇത്തരത്തിൽ വീട് വിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോണ്ട. അത് ഈ സാഹചര്യത്തിൽ പോകുന്നത്ര ഗുണകരമല്ല. ഇവിടെ സാമൂഹ്യ വിരുദ്ധർ ധാരാളമുണ്ട്, അത്തരക്കാർ പഴുതു നോക്കിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോണ്ട, ഇങ്ങനെ പോകാൻ പാടില്ലെന്നല്ല, സാധാരണഗതി തബറുജൽ ജാഹിലിയത്ത് വേണ്ട പറഞ്ഞത് അതേപോലെയുള്ള അഴിഞ്ഞാട്ടത്തിൽ നിങ്ങൾ പോരെന്ന് പറഞ്ഞു. ഇതാരോട് പറഞ്ഞത് എന്നാണ് നമ്മുടെ പ്രശ്നം. ഇതാരോട് പറഞ്ഞു, എന്തിന് പറഞ്ഞു, എന്ത് പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഇത് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹ്യ വിരുദ്ധരവിടെയുണ്ടെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. തെറ്റായിട്ട് പറഞ്ഞു തന്നെ സാമൂഹ്യ വിരുദ്ധര, ഈ സാമൂഹ്യ വിരുദ്ധർ നിങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് വന്നേക്കും, അതുകൊണ്ട് അവരോട് ആ നയത്തിനും മയത്തിനും സംസാരിച്ചിട്ട് വെറുതെ ആപത്തുണ്ടാക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കാൻ സംസാരിച്ചോളൂ, അത്ര മതി, പിന്നെ പുറത്തു വിട്ട് ഇറങ്ങി പോകണം വേണ്ട. നിങ്ങൾ സ്ത്രീകളിൽ ഒരാളെ പോലെയുമല്ല, നിങ്ങൾക്കൊരു പ്രത്യേക ചുറ്റുപാടുണ്ട്, പ്രത്യേക പദവിയുണ്ട്, നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആരെ പോലെയുമല്ല എന്നുള്ള പ്രത്യേകം എടുത്തു പറയാൻ കാരണം. എന്നിട്ട് അതിനുശേഷം പിന്നെന്ത് പറഞ്ഞു, ഇത് സ്ത്രീകൾ നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ സൂറത്ത് അഹ്സാബ് 33:32 പറഞ്ഞ വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് കൊണ്ടുപോയിട്ട് കലക്കി ഇവിടെ എത്തിച്ചു വന്നത്, മുസ്ലിം സ്ത്രീകൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ പാടില്ല എന്ന സിദ്ധാന്തത്തിലേക്ക് യാതൊരുവാക്കി. മുസ്ലിം സ്ത്രീകളൊക്കെ വീട്ടിൽ അടങ്ങിയിരിക്കണം, ജോലിക്കും പോകാൻ പാടില്ല, മറ്റുള്ള ഭരണകാര്യത്തിലൂടെ വിടാൻ പാടില്ല, പറയലല്ലോ ജോലിക്ക് പോലും പുറത്തു പോകാൻ പാടില്ല, വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നാണ് അള്ള പറഞ്ഞത്. കാരണം ഇപ്പൊ ജ്യോതിക്കുന്ന പറഞ്ഞ സ്ത്രീകളോട് അടങ്ങിയിരിക്കാൻ പറയാം, പക്ഷേ ഏത് സ്ത്രീകളിൽ നിന്ന് നോക്കിയാൽ, ഏത് സ്ത്രീകളാ പോയി പറഞ്ഞ സ്ത്രീകൾ നബിന്റെ ഭാര്യമാരാണ്, പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണെന്നുള്ളവരോട് പറഞ്ഞു, പ്രത്യേകം വിളിച്ചന്നെ പറഞ്ഞു. അപ്പൊ ആ പറയുന്ന കൂട്ടത്തിൽ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന നിർദ്ദേശം അള്ളാഹു പറഞ്ഞ അത് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകല്ല, നബിന്റെ ഭാര്യമാർക്ക് മാത്രം ബാധകാണെന്ന് ആദ്യം പഠിക്കണം, പഠിക്കാതിരിക്കാൻ പറ്റുമോ, ഖുർആൻ പറഞ്ഞതാണ്. അത് നബിന്റെ ഭാര്യമാരോടാണ്, നിങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്നേ വേണം എന്ന് എങ്ങനെ മൂടിപ്പതിച്ചിരിക്കാൻ പറഞ്ഞോട്ടെ, ഖുർആൻ പറഞ്ഞിട്ടില്ലായിരിക്കട്ടെ, ഏതായാലും വീട്ടിൽ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത് ആരോട് എന്ന് ചോദിച്ചാൽ നബിന്റെ ഭാര്യമാരോട്. ഇതിന് സാമൂഹ്യ വിരുദ്ധരെ ഭയപ്പെടേണ്ട കാലഘട്ടമായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോയാൽ അവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ട്, നല്ല നിലവാരത്തിൽ ജീവിച്ചാലോ ഇരട്ടി കൂലിയുണ്ട് എന്നൊക്കെ നബിന്റെ ഭാര്യമാർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു അപ്പൊ ഖുർആൻ അങ്ങനെ പ്രത്യേക നിയമമാണ്. എന്ത് ശരിയായിട്ട് പറഞ്ഞ പ്രത്യേകം തന്നെ, എന്നെ ചോദ്യം ചെയ്യാനൊന്നുമില്ല. നബിക്ക് മഹറില്ലാതെ വിവാഹം കഴിക്കാന്നൊരു നിയമം ഖുർആനുണ്ടുണ്ട്, അത് നബിക്ക് പ്രത്യേകം, അതേ പ്രത്യേകം നബിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞ നബിക്ക് പ്രത്യേകം തന്നെ. അതുപോലെ ദഹജ നമസ്കാരം നബിക്ക് മാത്രമേ പാടുള്ളൂ, അതെ ഖുർആനുണ്ട്, വേറെ നബിക്ക് മാത്രം ഞാൻ പറഞ്ഞു. അപ്പൊ പ്രത്യേകമായിട്ട് നബിക്ക് പറഞ്ഞത്, ഇപ്പൊ പ്രത്യേകമായിട്ട് നബിന്റെ ഭാര്യമാരോട് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കേട്ടു, ഭാര്യമാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പൊ നമ്മൾ കേട്ടു. ഇനി അത് നമ്മളിലേക്ക് ബാധിക്കുന്നു നോക്കാം. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറഞ്ഞു, പൊതുവെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചുള്ളവർ എന്ന് പറഞ്ഞവർ നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ മുസ്ലിം സ്ത്രീകളെ പറ്റി പറഞ്ഞതാണ് കുല്ലിൽ മോമിനിയും സാക്ഷ്യം. സത്യവിശ്വാസികളോട് പറയും യൗദ്ധവും എന്ന സാരിയും, അവരുടെ കണ്ണുകൾ അല്പം, അതായത് അല്പം നമ്മളെ ഈ അല്പം നിശ്ചയിക്കലിവിടെ പറയും മീനപുസാരിക്കും യൗദു അപുസാറഹും എന്നല്ല പറഞ്ഞു. യൗദു അപുസാറഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെണ്ണുങ്ങളെ കാണുമ്പോൾ തലതാഴ്ത്തി നിൽക്കണം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പെണ്ണിനെ കണ്ടോ എല്ലാവരും തലതാഴ്ത്തണം എന്ന് യൗദു അപുസാറഹം പറഞ്ഞു. അപ്പൊ അത് അള്ളാഹു പറയുന്നിടത്ത് പിന്നെ വൈകല്യം സംഭവിക്കുള്ളൂ, പറയേണ്ട മാതിരി തന്നെ പറയുള്ളൂ. യൗദു മീൻ അപുസാരിഹം, അവരുടെ കാഴ്ചകൾ ചിലത് തുടച്ചോട്ടല്ലോ, ആ ചിലയിടത്തൊക്കെ ഒന്ന് താഴ്ച പിടിച്ചു. അതായത് അവിടെ ഇപ്പോ അവിടെ ഏതോ സ്ത്രീകൾ അവരേതോ അലങ്കാരത്തോടു കൂടി ആകർഷിക്കാൻ വേണ്ടി തന്നെ ആരംഭിച്ചപ്പോ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയാണ് നോക്കണ്ട. അത്തരത്തിലുള്ള ഒരു വൈകാരിക ബന്ധം ഒരു പ്രകടനമാണ്, ഒരു ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയാണ്, അത് ലക്ഷ്യം വെച്ചിട്ടാണ് സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നതെങ്കിൽ അങ്ങോട്ടുമില്ലാതെ കണ്ണ് വെച്ച് നോക്കണ്ട. അപ്പൊ ഒന്ന് കണ്ണ് താഴ്ച പിടിച്ചു. അപ്പൊ എല്ലാ സമയത്തൊന്നല്ല, സാർവത്രികമായിട്ടെന്നല്ല, എപ്പോഴും എന്നല്ല, ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് വഴിവെക്കാൻ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രകടനവും ആ നൃത്തവും എന്ന് കണ്ടാൽ അവിടെ അതാണ് മിന്നവസാനി ചില സന്ദർഭത്തിൽ ഞാൻ കണ്ടപ്പോൾ രാജിപ്പിച്ചു. എന്ത് പറയാം സൂചിച്ചു എന്ന് എന്തിനെ അവിടെ തന്നെ ഉടനെ പറഞ്ഞെന്താ, അങ്ങനെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ സൂക്ഷിക്കുക. അതായത് കണ്ടിട്ട് പ്ലാനിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒന്നും കണ്ട, പ്ലാനും പരിപാടിയൊന്നും വേണ്ട, ആളെ കാണാം, ആളെ കാണാൻ മര്യാദയ്ക്ക് കാണാൻ വിടവില്ല. പക്ഷെ അതിന്റെ അപ്പുറമുള്ള പ്ലാനും പരിപാടിക്കുമായിട്ട് പുരുഷന്മാരും പോകണ്ട സ്ത്രീകളും പോകണ്ടെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതിൽ ആരും പറഞ്ഞു പുരുഷന്മാരോട് പറഞ്ഞു പുല്ലിൽ മോമിനിയുടെ യൗദൂമിന്റെ അപസാരിക്കും. അപ്പൊ പുല്ലിൽ മോമിനാത്തി യൗദൂമിന്റെ അപസാരിക്കില്ല പൂർവ്വചപ്പെട്ടു. ഇതേപോലെ തന്നെ സ്ത്രീകളോട് പറയണമെന്നാണ് വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പുരുഷന്മാരോട് ഇത്തരത്തിലുള്ള വൈകാരി ബന്ധത്തിൽ ഏർപ്പെടേണ്ട ലക്ഷ്യം വെച്ചിട്ടുള്ള ആ നോട്ടം നോക്കണ്ട. ചില സന്ദർഭത്തിലൊക്കെ കണ്ണ് താഴ്ത്തിക്കൊടുക്കും, കണ്ണ് താഴ്ത്തിക്കൊടുക്കും. ചിപ്പ പറഞ്ഞല്ലോ, പറ്റി ചിപ്പം പറഞ്ഞില്ല, മഹാ അവഗണന. അപ്പൊ താഴ്ത്തിപ്പിടിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയുടെ കൂടെ എന്നിലേക്ക് കാര്യമായ ലക്ഷ്യം അവൾക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവളങ്ങോട്ട് നോക്കട്ടെ. അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന നൃത്തം കണ്ടാൽ എന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അത്തരത്തിലും വേണ്ട. സാധാരണ ആ വക യാതൊരു ഉദ്ദേശമില്ലാതെ സാധാരണ മനുഷ്യന്മാരും സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പോകും. എവിടെ മക്കത്ത് പോലും, മക്കാണല്ലോ ഏറ്റവും വലിയ പുണ്യസ്ഥലം, മസ്ജിദുൽ ഹറം അതിനേക്കാൾ വലിയ പുണ്യസ്ഥലം പോകും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടില്ല. ഏതാണെന്നുള്ളവർക്ക് തന്നെയോ ബാധ്യ ചെയ്ത വർദ്ധിക്കുക വേറെ കാര്യം ഇരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ ഏറ്റവും ബഹുമാനിക്കേണ്ട, നമ്മൾ ലക്ഷ്യം വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മക്കത്തെ പള്ളി. അവിടെയാണ് സ്ത്രീയും പുരുഷനും വന്നാൽ എന്ത് ചെയ്യും നോക്കാൻ പറ്റും. അവിടെ മറക്കാൻ പറഞ്ഞു, അവിടെ മുഖം മറക്കാൻ പറഞ്ഞവരോട് പറഞ്ഞിട്ടില്ല, മുഖം മറക്കാൻ പറഞ്ഞിട്ടില്ല, മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ എരിച്ചു, ആരാണ് എരിച്ചു കൊണ്ടത്, ഈ പറയുന്ന ആൾക്കാർ തന്നെ എരിച്ചത്. മക്കത്ത് ഹജ്ജിന് വന്നാൽ ഒരൊറ്റ സ്ത്രീയും മുഖം മൂടാൻ പാടില്ല എന്ന് നബി കൽപ്പിച്ചിരിക്കുന്നു. അത് അവരല്ലേ എഴുതി വെച്ചത്, നമ്മളാണ് എഴുതിച്ചത്. നമ്മൾക്ക് ഏതാണ്ട് കിട്ടിയത്, അവിടെ മക്കത്തേക്കായിട്ട് പ്രത്യേകമൊന്നല്ല. ഖുർആനിലേ മുഖം മറക്കാം, പിന്നെന്താ അപ്പൊ മക്കത്ത് ആയിട്ട് പ്രത്യേകമൊന്നുമില്ല. ഖുർആനിലെ സ്ത്രീകൾ മുഖം മറക്കണമെന്ന് ഇല്ല, പിന്നെ മക്കത്തേച്ച് മറക്കണം പറയാൻ പാടില്ല, പറയാൻ പാടില്ല, മക്കത്തേച്ച് മറക്കാൻ പാടില്ല. അവർ പിന്നെ എന്ത് എഴുതി വെച്ചു, നബി ചെയ്തുണ്ടായിരിക്കാം, നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം. പക്ഷെ അത് നമ്മുടെ പ്രമാണമല്ലോ, അത് മറക്കാൻ അനുമാനിക്കാൻ നബി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സ്ത്രീകളെ മുഖം മറച്ചിട്ട് ആ ഗ്രീക്ക് സമ്പ്രദായക്കാരുടെ മാതിരി മുഖം മറച്ചിട്ട് നടക്കണം. ലോക തുറന്നിട്ടുണ്ട് ആ വക അനാവശ്യങ്ങളും ആ വേണ്ട ആവശ്യങ്ങളൊന്നും വേണ്ട, മുഖമൊക്കെ അന്തസ്സായിട്ട് തുറന്നിട്ട് നടക്കണം, മുഖം മറക്കാനേ പാടില്ല എന്ന് നബി പറഞ്ഞു. ഇപ്പൊ ഹജ്ജിന്റെ വിശദാംശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു അതിന്റെ നിയമങ്ങളും ഫറളുകളും ഒജുബുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു ഇനം തരുന്നതിയോ സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല എന്ന് സകല മതഹബിലും എഴുതി. നന്നായി, വളരെ നന്നായി തന്നെ പോകുന്നു. അങ്ങനെ അങ്ങനെ എഴുതി മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ പോലും ഒരൊറ്റ സ്ത്രീക്കും മുഖം മറക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു എന്ന് നാല് മുതൽ പേരും സമ്മതിച്ചിരിക്കുന്നു. അല്ല ആയിക്കോട്ടെ, അത് ഏത് ഹരീഫെന്ന് പറഞ്ഞാലും വേണം, നമ്മൾക്ക് ഹരീഫ് ഒന്നും നോക്കാതെ തന്നെ മുഖം എവിടെ മറക്കാൻ പാടില്ല, മക്കത്ത് മാത്രമല്ല എവിടെ മറക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവർ എഴുതി വെച്ചപ്പോ നെറ്റ് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും കാരണം ഈ മുഖം ഏറ്റവും മുന്തിയ ആരാധനയുള്ള ഹജ്ജ്, ഹജ്ജ് ഏറ്റവും മുന്തിയ ആരാധനയായിട്ട് വരുമ്പോ അവിടെയാണ് എല്ലാ ഖുറാഫാത്തും പഠിച്ചു കൊടുക്കുന്നത്, എല്ലാ അനാചാരങ്ങളും സങ്കീർണതകളും ഒക്കെ അവിടെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോ ഇവരെല്ലാവരും കൂടി പുരുഷനും സ്ത്രീയും കാണാത്ത രൂപത്തിൽ നടക്കണമെന്ന് വല്ല മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും പറഞ്ഞിണ്ടാക്കിങ്ങലോ എന്ന് സംശയിച്ചിട്ടായിരിക്കണം ഇവരൊക്കെ കുട്ടി മുഖം മറക്കാൻ പാടില്ല അതിനെ നിർബന്ധിക്കാൻ കാരണം, എന്നെ പ്രഖ്യാപിക്കാൻ കാരണം അതായിരിക്കണം. ഇതുപോലെ ഇരുന്ന് വെള്ളം കുടിക്കണം എന്ന് നിർബന്ധമുള്ള ഭൗമമാണ് അറബികളും ഇരുന്ന് വെള്ളം കുടിക്കണം. ജൂതന്മാരെ പഠിപ്പിച്ച ഇരുന്ന് വെള്ളം കുടിക്കണം, എവിടെയാണെങ്കിലും ഇരുന്ന് വെള്ളം കുടിക്കണം. അപ്പൊ നബിക്ക് ഇതിന്റെ വേണ്ടാത്ത മനസ്സിലായി, മനസ്സിനെ ബുദ്ധിമുട്ടിക്കല്ലേ വെള്ളം കുടിക്കാനൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ദിവസം 10-12 പ്രാവശ്യം വെള്ളം കുടിക്കും, അപ്പോഴൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ വെച്ചിങ്ങ സ്ഥലങ്ങൾ. അപ്പൊ നബി എന്ത് ചെയ്തു, ആ 10,000 ആൾക്കാരുടെയിൽ ആ മക്കത്ത് വെച്ചിട്ട് തന്നെ ഈ മുഖം മൂടി പാടില്ല എന്ന് പറഞ്ഞ മതിലിൽ നിന്ന് വെള്ളം കുടിച്ചാണ് കാണിച്ചു കൊടുത്തു, നിന്ന് വെള്ളം കുടിച്ച് കാണിച്ചു. അതെല്ലാവരും ഒഴിപ്പിച്ചു, നബി നിന്ന് വെള്ളം കുടിച്ച് എന്തിനാപ്പത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെള്ളം ആരോട് ചോദിച്ചും പറയണ്ടേ, വേറെ വെള്ളം താവട്ടെ, കുടിച്ചു നിന്നിട്ടാണ് കുടിച്ചു, എല്ലാവരും കാണത്തക്കാൻ എന്തിനാ പഠിപ്പിച്ചത്. ആ അന്ധവിശ്വാസം പോയിക്കോട്ടെ എന്ന് പറയാം. എന്നതുപോലെ ഈ അന്ധവിശ്വാസം ഇത് നീങ്ങിക്കോട്ടെ, പെണ്ണുങ്ങളൊക്കെ മുഖം മൂടി നടക്കേണ്ടതുണ്ട്, അതാണ് ഇസ്ലാമിക സംസ്കാരം എന്ന ഒരു സമ്പ്രദായം ഒരു നിയമം ഈ ലോകത്ത് വരികയാണെങ്കിൽ ഞാനത് ആദ്യം തന്നെ പൊളിച്ചിരിക്കുന്നു എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ എനിക്ക് പറഞ്ഞു. ഒറ്റ കുട്ടി മുഖം മൂടിപ്പോരുത്, നബിയുടെ ഭാര്യമാരടക്കം അത് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം ഇന്ന് വരെ നിലവും പഠിച്ചെന്നതിനൊപ്പം കാണാം. സ്ത്രീകൾ മുഖം മക്കൂരാണ്, സ്ത്രീകൾ അപ്പൊ അവിടെ ഇസ്ലാമിന്റെ കേന്ദ്രമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് മുഖം കാണല് ഹറാമാണെങ്കിൽ ഈ ലക്ഷക്കണക്കിൽ ആളുകളെ കൊണ്ട് ലക്ഷക്കണക്കിൽ സ്ത്രീകളുടെ മുഖത്ത് നോക്കുന്ന ഹറാം ചെയ്തിട്ടാണോ ആരാധന നടത്തേണ്ടത്? അതൊരു ഹറാമാണെങ്കിൽ ആ ഹറാം ആദ്യം നിരോധിക്കേണ്ട അവിടെ അല്ലേ, തിരിച്ചറിയേണ്ടത് അവിടെ അല്ലേ. അപ്പൊ ആ ഹറാമായ സമ്പ്രദായം അവിടെ നിലനിർത്തി വേറൊള്ളടത്തൊക്കെ ഇനിയിപ്പോ അപ്പൊ അവിടെ ഹലാലായി, വേറൊള്ളടത്തൊക്കെ ഇപ്പോൾ ഹറാം തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭാഗം മക്കളുടെ പാടാണ്. ഖുർആൻ പറഞ്ഞു മക്കത്ത് വരുമ്പോ മുഖം മൂടണ്ട എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ പിന്നെ വേറൊരിടത്ത് മൂടുന്ന ധ്വനി ഏറ്റവും നമുക്ക് പിടിച്ചെടുക്കാം. എപ്പോഴും പറഞ്ഞില്ലല്ലോ കണ്ണ് നിങ്ങൾ അങ്ങനെ തുറച്ചു നോക്കും, അത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ പർദ്ദ ഉണ്ടാക്കുകയാണെങ്കിൽ ആരൊക്കെ പർദ്ദ ഉണ്ടാക്കണം? പുരുഷന്മാരോട് ആദ്യം പറഞ്ഞു നിങ്ങൾ അങ്ങനെ കണ്ണ് സന്ദർഭത്തിലേക്ക് താഴ്ത്തിക്കൊടുക്കും എന്ന് പുരുഷന്മാരോട് സ്ത്രീ മൂമിനോട് പറഞ്ഞു. അതിന്റെ പേര് അപ്പൊ എന്തിനാണ് താഴ്ത്തുന്നത്? സ്ത്രീനെ കാണുന്നതിന്, സ്ത്രീകളെ കാണുന്നതിനല്ലേ ഈ താഴ്ത്തുന്നത്, അവിടുത്തെ സന്ദർഭമാണ്. അപ്പോ നമ്മളോട് കണ്ണ് താഴ്ത്താൻ വേണ്ടി താഴ്ത്തി താഴ്ത്താൻ വേണ്ടി പറയുന്നെങ്കിൽ എന്താ കാരണം? മുഖം അവിടെ ഉണ്ടായിട്ടില്ല, മുഖം മൂടിയിലാണെങ്കിൽ പിന്നെ എന്താ താഴ്ത്തേണ്ട ആവശ്യം? മുഖംമൂടി എല്ലാവർക്കും ഇസ്ലാമികമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞപ്പോ തന്നെ ഉറപ്പായി മറ്റവർക്ക് മുഖം മൂടിയില്ല, ഉറപ്പായി അത് ഉറപ്പാണ്. എല്ലാവരും മുഖം മൂടിയിട്ട് പിന്നെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവിടെ നിന്ന്. അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളും കണ്ണ് താഴ്ത്താണ്, ഈ വികാരപരമായിട്ടുള്ള നോട്ടവും വിഷമൊന്നും പാടില്ല എന്ന് അവരോടും ഈ മിൻ അബ്സാരി എന്ന് പറഞ്ഞിട്ട് തന്നെ അവരോടും പറഞ്ഞു. അപ്പൊ ഇവരോട് പറഞ്ഞതിന്റെ പേരിൽ അവർ മുഖം മറക്കണം എന്നാണെങ്കിൽ അവരോട് പറഞ്ഞതിന്റെ പേരിൽ നമ്മളും വേണ്ട മുഖം മൂടിയില്ല? സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരേ ഭാഷ ഒരേ ശൈലിയിൽ അക്ഷരം മാറാതെയാണല്ലോ പറഞ്ഞത്. അപ്പൊ കണ്ണൊന്ന് താഴ്ത്തി പിടിക്കണം, ചില സന്ദർഭത്തിലൊക്കെ നോട്ടൊക്കെ ഒന്ന് ചുരുക്കണം എന്നാണ്. ആ തുറച്ചു നോട്ടൊക്കെ ചില സന്ദർഭത്തിലൊന്നും വേണ്ട, വേണ്ടാവൃത്തിയിലേക്ക് ചാടും, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായി തീർന്ന് കാണുന്ന സന്ദർഭം അതായത് പശ്ചാത്തലം ഉടനെ പറഞ്ഞു. അങ്ങനത്തെ സ്ഥലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അത്തരത്തിലുള്ള നോട്ടത്തിൽ നിന്ന് ഒഴിവാവണം എന്ന് പറഞ്ഞ ഇവര് മാത്രം മുഖം മൂടി ധരിക്കണം എന്നൊരു വ്യാഖ്യാനം ഇവിടുന്ന് കിട്ടാം. നമ്മൾ ചോദിക്കണം അതെങ്ങനെ കിട്ടാം? ഈ സ്ത്രീകള് മാത്രം മുഖം മൂടി ധരിക്കണം, നമ്മൾക്ക് മുഖം മൂടേണ്ട കൈ മൂടണ്ടോ എന്ന് അത് ഇവിടെ കിട്ടും. അള്ളാഹു ഒരേ ശൈലി ഒരേ ഭാഷയിൽ പറഞ്ഞ ഈ വാചകത്തിന് ഈ വാക്യത്തിന് സ്ത്രീകൾക്ക് മാത്രം മുഖംമൂടി വേണമെന്നും പുരുഷന്മാർക്ക് മുഖംമൂടി ആവശ്യമില്ല എന്ന് ഇവിടുന്ന് കിട്ടും. ഈ ദുന്യാവിലാകെ കുത്തി മറിഞ്ഞ അങ്ങനത്തെ തഫ്സീറിൽ ന്യായപ്രകാരം ഉണ്ടാക്കാൻ കഴിയും. നുണ പറഞ്ഞുണ്ടാക്കണം, നുണ പറഞ്ഞപ്പോ നമുക്ക് കാണാണ്ടല്ലോ. നുണ പറഞ്ഞുണ്ടാക്കണം പിന്നെ അവിടെ, നുണ പറഞ്ഞുണ്ടാക്കിയേ ശരിയില്ല, നുണ പറഞ്ഞുണ്ടാക്കി സ്ത്രീകളൊക്കെ പറഞ്ഞതായിരിക്കണം. അത് നിർബന്ധമാണ്, അതിന് ബുക്കേരി, അതിന് വലിയ ഗ്രന്ഥേരി, പർദ്ദയ്ക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥേരി എന്നിട്ട് സ്ത്രീകളെ കാണാൻ പാടില്ല. ഏത് സ്ത്രീകൾ പറഞ്ഞു നോക്കുമ്പോൾ കുടുംബത്തിലുള്ളവരെ കൂടി കാണാൻ പാടില്ലാത്തടത്തെത്തി. അനുജന്റെ ഭാര്യനെ കാണാൻ പാടില്ല, അനുജന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാരെ കാണാൻ പാടില്ല എന്നത് വരെ മെഹ്റം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ വിവരിച്ചു. മെഹ്റം നോക്കാൻ പാടില്ല, നോക്കില്ല ഹലാലായ കുട്ടികൾ ഒക്കെ അവരുടെ സ്വന്തം മകയാണ്, ഒക്കെ ഈ സാങ്കേതിക നോക്കില്ല ഹലാലായ ആൾക്കാർ ആരാ നോക്കാൻ ഹലാലായത്, അത് കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കുക ഹലാലാണ്. അതാര് പറഞ്ഞു, ഇതാരാ പറഞ്ഞത്? പറഞ്ഞാണ് വേണ്ടേ, കെട്ടാൻ പാടില്ലാത്ത കുറെ സ്ത്രീകളെ അല്ല പറഞ്ഞിട്ട് ശരിയാണ് പറഞ്ഞു. ഈ കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാന്ന് പിന്നെ എവിടുന്ന് പിടിച്ചു? അതെവിടുന്ന് പിടിച്ചു? അതും കൂടെ കുറാൻ പറഞ്ഞില്ല. കെട്ടാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ശരിയാണ്, ഉമ്മാനെ, പെമ്മക്കളെ, അമ്മായിമാര്, അതുപോലെ പിന്നെ മറ്റേ മുരകുടി ബന്ധത്തിലുള്ള സഹോദരിമാരെ പോലും കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ നോക്കാന്ന് എവിടുന്ന് പിടിച്ചു? അത് കാര്യം നടക്കും. കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം. ഒരു കിത ഒരു ആയത്ത് തുടാനിരിക്കുക. എഴുതി കണ്ടുപിടിച്ച് കുടുങ്ങി കുടുങ്ങിയപ്പോ ഒരു പെണ്ണിനും നോക്കാൻ പാടില്ല, സകല സ്ത്രീകളും ഭർത ധരിക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോ സ്വന്തം മാനെ പോലും നോക്കാൻ പാടില്ല എന്നായി. സ്വന്തം മാനെ പോലും നോക്കാൻ പാടില്ല എന്നുള്ളത്തി സ്വന്തം മകളെ നോക്കാൻ പാടില്ല കുടുങ്ങി. അപ്പൊ ഒറ്റ പെണ്ണിനെ മുത്തുവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സ്വന്തം ഉമ്മയും പെൺമക്കൾ അടക്കാൻ പെട്ടു. അപ്പൊ ഇതിന് പുതിയൊരു നിയമം ഉണ്ടാക്കണം. അപ്പോഴാണ് ഈ കുസൃതി പണിയേറ്റുള്ളത്. നമുക്കുള്ള മക്കളെ കുടുംബത്തിൽ കണ്ണൂരാന്നൊക്കെ മാതിരി. അപ്പൊ പറഞ്ഞു കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാം. ഇങ്ങനൊരു നുണ പറഞ്ഞില്ലല്ലാതെ നിക്കകളില്ല. സ്വന്തം ഉമ്മനെ പോലും നോക്കാൻ പാടില്ല എന്നാണ് നിയമപ്രകാരമുള്ളത്. നിയമം നിയമമാണെങ്കിൽ സ്വന്തം ഉമ്മനെ പോലും നോക്കാൻ പാടില്ല. വലിയ കടുപ്പല്ലേ. അപ്പൊ അത് പറഞ്ഞാൽ നടക്കൂടാന്നുണ്ടപ്പോ ഉമ്മാനും പെമ്മക്കളൊക്കെ കഴിഞ്ഞ ഒഴിവാക്കും. അങ്ങനെ മാത്രം ഒഴിവാക്കാൻ എന്താ കെട്ടാൻ പാടില്ലാത്ത. അതെ, കെട്ടാൻ പാടില്ലാത്തവരൊക്കെ നോക്കാൻ പാടില്ല, നോക്കാം എന്നാക്കാം. അപ്പൊ അതിനൊരു പേരും മെഹറം മെഹറമിനെ സാങ്കേതികമായിട്ട് ഒരു നിയമം ഉണ്ടാക്കി. മെഹാരിമുകളെ കെട്ടല് ഹറാമായ ആൾക്കാരൊക്കെ നോക്കാം. ഒരു പുതിയ നിയമം ഈ പുരോഹിതന്മാര് കെട്ടി ചമച്ചുണ്ടാക്കി. പാടില്ലെങ്കിൽ ഒന്നും പാടില്ല എന്ന് പറയേണ്ടതായിരുന്നു. അപ്പൊ എടങ്ങറായിട്ട് ഇവർ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനത്തെ നിയമം ഇസ്ലാമിലുണ്ട്. അങ്ങനെ ഗുരുവാനി പറഞ്ഞു കെട്ടാൻ പാടില്ലാത്തവർ നോക്കാം, അല്ലാത്തവർ നോക്കാൻ പാടില്ല എന്ന് നിയമം ഗുരുവാനില്ല. ഇതാ പാകേണ്ടത്. ഉള്ളിൽ മോമിനെ യൗസൂമിനെ സാരിക്കും. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അങ്ങനെ വൈകാരികമായിട്ട് തുറച്ച് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ആരായിരുന്നാലും പെട്ടു. അത് സ്വന്തം പെങ്ങളാണ്, മരുമകളും പെങ്ങന്മാരെ മക്കളൊക്കെ കെട്ടാൻ പാടില്ല. വൈകാരികമായിട്ട് നോക്കാൻ പാടില്ല. അപ്പൊ മഹറമിനൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് പെങ്ങന്മാരെ കുട്ടികളെ, ചിലപ്പോൾ ഇന്നത്തെ സമുദായത്തിൽ തന്നെ ഈ ഭാരതത്തിലെ സംസ്കാരത്തിൽ തന്നെ പെങ്ങന്മാരെ കുട്ടികളെ മരുമക്കളെ കല്യാണം കഴിക്കുന്ന സമൂഹമുണ്ട്. അത് മതക്കാരുണ്ട്, ജാതിക്കാരുണ്ട്. സ്വന്തം പെമ്മക്കളുടെ മക്കളെ, നമ്മുടെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ അവരെ വിവാഹം കഴിക്കാം, അത് മുറപ്പെണ്ണാണ് എന്ന് വരെ പറയുന്ന സമുദായം ഇന്ന് ഭാരതത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ നിലവാരത്തിലുള്ള ആൾക്കാരെ നോക്കണോ? വൈകാരികമായിട്ടുള്ള ശ്രദ്ധയൊക്കെ ഒന്നുകൂടെ. അപ്പൊ വൈകാരികമായ ബന്ധം കെട്ടിൽ ഹറാമായ പെണ്ണായിരുന്നാലും ശരി, പാടില്ല, ആ നോട്ടം പാടില്ല. ഇതാ കണക്ക്. വികാരം പിന്നെ മറ്റുള്ള ദുരുദ്ദേശം ഒന്നുമില്ല. ഏത് പെട്ടിനി കാണാം, അതെ പറയണം. ഏത് പെട്ടിനി കാണാം, ഒരു കിലോ ദുരുദ്ദേശങ്ങൾ യാതൊന്നുമില്ലെങ്കിൽ ഏത് സ്ത്രീയെയും പരസ്യമായിട്ട് കാണാം. ഇങ്ങനെ മുഖം കാണാം. അത് പ്രത്യേകം പറഞ്ഞു. ഒരാൾ യുവതീന സീനത്ത് ഹുന്ന ഇല്ലാതെ മുഴുവനെ തിന്ന ഇല്ലാമാ നഹറമിന. അവരുടെ അലങ്കാരമുള്ള അവയവങ്ങൾ, ശരീര സൗന്ദര്യം അവർ പ്രകടിപ്പിക്കരുത്. ഇല്ലാമാ നഹറമിന്ന. അതിൽ നിന്ന് സ്വമേധയാ വെളിവായി പോകുന്ന ഭാഗം ഉണ്ടായിരിക്കും. കൈ, മുഖം, കാലിന്റെ അടിഭാഗം, ഇതൊക്കെ സ്വമേധയാ വെളിവായി പോകുന്നത്. അതിനൊന്നും വിരോധമില്ല. വേറുള്ളതൊക്കെ കൽപ്പിച്ചു കൂട്ടി വെളിവാക്കരുത് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണല്ലോ. കൽപ്പിച്ചു കൂട്ടി നമ്മളൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടു വന്നിട്ട് കുപ്പയാക്കണ്ടേ മാറൊക്കെ നീക്കിട്ട് അക്രമല്ലേ, അതൊക്കെ സംബന്ധമല്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല. മര്യാദക്ക് വന്നിരിക്കുന്ന ഒരു ഭാഗത്ത് ഇരിക്കേണ്ട ഒരു പെണ്ണാണ്. കയ്യും മുഖമൊക്കെ കാണാൻ ആയിക്കോട്ടെ, കണ്ടോട്ടെ, എന്താ കൊണ്ട് അപകടം, ഒരു അപകടമില്ല. ഇല്ല മാതാഹറമില്ല. കൽപ്പിച്ചു കൂട്ടി അവർ സാധാരണഗതിയിൽ മറക്കുന്ന അലങ്കാര ഭാഗങ്ങൾ അത് പ്രദർശിപ്പിക്കരുത്. പഴയ കാലത്ത് മാറൊന്നാകെ പ്രദർശിപ്പിക്കുന്ന സമ്പ്രദായ ലോകത്തുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അംശ സ്ത്രീകളിൽ മാറും മുഴുവൻ പ്രദർശിപ്പിച്ച് നടക്കുന്ന പ്രത്യേകിച്ച് ഹരിജൻസ് അവർക്കൊന്നും ആ കാലത്ത് കുപ്പായം ഏർപ്പാടേ ഇല്ല. അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഒരു യുദിനീന ജലാബീബിഹിന്ന. അവരുടെ ആ മൂടി പുതുക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, അതൊന്ന് താഴ്ത്തിട്ടോട്ടെ, മാറ് മറച്ചോട്ടെ എന്നാ ചുരുക്കി പറഞ്ഞാൽ. നമ്മളുടെ ഭാഷയിൽ പറയുമ്പോൾ മാറ് മറക്കുക എന്നുള്ള സമ്പ്രദായം ഇല്ലാത്തയിടത്ത് മാറ് മറച്ചോട്ടെ എന്നുള്ള പറഞ്ഞു. ജലാബീബിഹിന്ന അല്ല ജിയൂബിഹിന്ന, അവരുടെ മാറിന്റെ മേൽക്ക് പ്രത്യേകം തന്നെ പറഞ്ഞു. മാറുകളിലേക്ക് അവരുടെ ആ മൂട് വസ്ത്രം ഒന്ന് ഇറക്കിട്ടോട്ടെ. അപ്പൊ തലമുടി, അതിപ്പോ ഈ കൂട്ടത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ പറയുമ്പോ ഒക്കെ പറയണം, ഈ തലമുടി മറക്കണം എന്നാൽ പറഞ്ഞു. നമ്മളുടെ വിഷയം പഠിക്കണമല്ലോ. നമ്മള് ആര് പറഞ്ഞു തലമുടി, ആരാണ് മുസ്ലിങ്ങളുടെ തലമുടി മറക്കണം എന്ന് ആര് പറഞ്ഞു ചോദിക്കണം. മറുപടി കിട്ടണം. നമ്മൾ മുഖം പോലും, മുഖമാണ് ഏറ്റവും സൗന്ദര്യ സംശയമല്ലോ. അങ്ങനത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം പോലും മറക്കാൻ പാടില്ല എന്ന് നബി പഠിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ കൊടുത്തിട്ടു. ഒരു ദേശത്തേക്ക് ആ ഒരു ദേശത്ത് കിട്ടിയാൽ മതി, അപ്പൊ എല്ലാ ദേശത്തേക്കും. നബി ഇവിടെ മുസ്ലിമീങ്ങൾക്ക് നടപ്പിലാക്കിയ നിയമമാണെങ്കിൽ അങ്ങനെ ഒരു ദേശത്ത് മുഖം മറക്കാൻ പാടില്ല എന്ന് നബി പഠിപ്പിച്ചു. ഖുർആനിൽ മറക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അവിടെ ഏതായിരുന്നു അല്പം ഹലാലായല്ലോ. എന്നാ മുഖത്തേക്കാൾ ഭംഗിയുള്ളതാണോ ഈ മുടി എന്നുള്ള സാധനം? മുഖത്തേക്കാൾ ഭംഗിയുള്ളതാണ് ഇപ്രാന്തല്ലേ, അത് മനുഷ്യന്മാർ പറയും. അപ്പൊ മുഖത്തേക്കാൾ ഭംഗിയുള്ളതൊന്നുമല്ല പിങ്കി എന്നുള്ള സാധനം. അപ്പൊ സ്ത്രീകൾക്ക് മുടി ഏതാരും ഈ മുടിമല അല്ല പറഞ്ഞില്ല, കിട്ടൂല. ജരാബീപെന്ന് താഴ്ത്തിയുള്ള അവരുടെ ആ ചുറ്റിപ്പതുക്കുന്ന സാരി പോലത്തെ വസ്ത്രമാണ് പഴയകാലത്ത്. അതൊന്ന് താഴ്ത്തിയെണ്ണം പറഞ്ഞ മേലക്കെണ്ണം പറഞ്ഞ മുഖം മൂടുന്ന കിട്ടും. അങ്ങനെ ഈ മുഖം താഴലും തല മുടി താഴലും അത് തവൽ യുദിനീന മിഞ്ചരാബീപിന്നാന്ന് അവരുടെ മൂട് വസ്ത്രം ഒന്ന് താഴ്ത്തിട്ടോട്ടെ, മാനസികൊക്കൊന്ന് താഴ്ത്തിട്ടോട്ടെ, പൊതിച്ചിട്ടോട്ടെ എന്ന് പറഞ്ഞാൽ തരമനുക്കിടുക എന്നല്ല അതിനർത്ഥം വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അത് വേറെ തന്നെ പറയും, അത് മേൽപോട്ട് ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞു അവരുടെ ആ മേൽവസ്ത്രം അത് മേൽപോട്ട് ഇട്ടോട്ടെ, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞൂടെ, അള്ളാഹ് ഭാഷ അറിയുന്നില്ലല്ലോ, തല മറച്ചോട്ടെ എന്ന് അള്ളാഹ് പറഞ്ഞൂടെ എവിടെയെങ്കിലും പറഞ്ഞു. ഇല്ലാ മാതഹറ മിൻഹ, അവരുടെ അലങ്കാരമുള്ള ഭാഗങ്ങൾ സ്വമേധയാ ഒഴിവായി പോകുന്ന ഭാഗങ്ങൾ കാണാം എന്നല്ലാതെ അതിനേക്കാൾ അലങ്കാരം കുറഞ്ഞ ഭാഗങ്ങൾ കാണാൻ പാടില്ല എന്ന് അപ്പൊ പഠിക്കാം. പഠിക്കും. മലവിസർജനം കഴിഞ്ഞാൽ കയ്യും കാലം മുഖം കൂടി കഴുകൂടും എന്ന് പറഞ്ഞപ്പോ ആ പോയോടത്ത് കഴുകൂല എന്ന് പറഞ്ഞു കൂട്ടരാ. നാല് മുതൽ പോയോടത്ത് കഴുകൂല, കയ്യും കാലം കഴുകുന്ന അങ്ങനത്തെ കൂട്ടർക്ക് മുഖം പോലും മറക്കണ്ട എന്ന് പറഞ്ഞാൽ എന്നാ തലമുടി മറക്കണം എന്ന് പറയാം. അവർ വിപരീതം ചിന്തിക്കുള്ളൂ. മുഖം പോലും മറക്കണ്ട എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ ആണെന്ന് സംബന്ധിച്ചു കഴിഞ്ഞു. മക്കത്തേതാലും സംബന്ധിച്ചു കഴിഞ്ഞു, നമുക്ക് കമ്മീഷൻ മക്കത്തേതാലും സംബന്ധിച്ചു കഴിഞ്ഞു, മുസ്ലിം സ്ത്രീകളുടെ മുഖം മറക്കണ്ട എന്ന് സംബന്ധിച്ചു കഴിഞ്ഞു. ഇപ്പോ ഹാറ്റ് ചെയ്യുന്ന വേളയിൽ പോലും വേണ്ട എന്ന് സംബന്ധിച്ചു കഴിഞ്ഞു. അത് കിട്ടിയ മതി, അവിടെ നമുക്ക് കിട്ടി. മുഖം മറക്കണമെങ്കിൽ തലമുടി തീരെ മറക്കണ്ട, കാരണം തലമുടി മാത്രം വലിയ സൗന്ദര്യമൊന്നും വെച്ചിട്ടിട്ടില്ല. വെറും മുടി എന്ന് പറഞ്ഞ സാധനം നമുക്കറിയില്ലേ. അപ്പൊ മുഖം മറക്കണമെങ്കിൽ തലമുടി മറക്കണ്ട എന്നല്ലാതെ മുഖത്തേക്കാൾ സൗന്ദര്യം കുറഞ്ഞ തലമുടി മറക്കണം എന്ന് അറിയുന്ന കിട്ടും. ഇതിൽ ആകർഷണീയമായിട്ട് മറ്റുള്ളവർക്ക് മറ്റേ മാതക സൗന്ദര്യം പറയുമ്പോൾ അത്തരത്തിലൊക്കെ പ്രദർശിപ്പിച്ച് മാറും. അതുപോലെ പുരടിയിലെ ഭാഗം കുറവാക്കുക വെളിവാക്കാറ് മര്യാദയ്ക്ക് നടന്നാൽ മതി. സ്വാഭാവികമായിട്ട് പാടുമ്പോ ചില ഭാഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇല്ലാമ വഹറമിൻഹാന, സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വെളിവായി പോവുകയാണെങ്കിൽ അതിന് വിരോധത്തിൽ കൽപ്പിച്ചുകൂട്ടി വെളിവാക്കരുത് എന്ന്. അപ്പൊ വസ്ത്രധാരണ സമ്പ്രദായം നമ്മളത് പഠിക്കും. ഓരോ മേഖലയിലും ഓരോ കാലാവസ്ഥയിലും പ്രത്യേക പ്രത്യേക വസ്ത്രധാരണ സമ്പ്രദായങ്ങൾ. അപ്പൊ കുപ്പായം ഒന്ന് വേറെ, മുണ്ടൊന്ന് വേറെ. ഇങ്ങനൊക്കെ ആയിട്ട് വരുമ്പോ ഇടയിലൊക്കെ കുറേശ്ശെ വിഭാഗത്തില് നമുക്ക് നമ്മളുടെ അനുഭവത്തിലുള്ള നമുക്ക് അറിയുന്നതല്ലേ പറയണ്ടേ. അപ്പൊ പള്ളന്റെ ഭാവമൊക്കെ ചിലപ്പോ ഒഴിവാക്കി തന്നോ ഇല്ലാമാവ ഹറാം അറിയപ്പെട്ടതാണ്. പിന്നെ പറയണം എല്ലാവരോടും, ഏ കുപ്പായും തുണി മാത്രം പോരാ, സാരി എടുക്കൽ ഫറളാണെന്ന് പറയണം. എന്നാ പറയട്ടെ, സ്ത്രീകൾക്ക് സാരി എടുക്കൽ ഫറള്, സാരി ഫറള് പോയിട്ട് കറാഹത്തായിരുന്നു മുമ്പ്. സാരി എടുക്കൽ അത് കറാഹത്താണ്, അത് ഹിന്ദു സ്ത്രീകളാണ് ആ സമ്പ്രദായം സാരി കഴിഞ്ഞാൽ നമുക്ക് കറാഹത്താണെന്നായിരുന്നു ഇക്കാലം വരെ പറഞ്ഞിരുന്നു. ഏതെങ്കിലാവട്ടെ, ഇപ്പൊ അത് ഹലാലായിട്ടുള്ളൂ. ഇനി ഫറളാക്കണമെന്ന് നോക്കണ്ട, ഫറളാക്കിയാൽ പിന്നെ ഇവിടെ ഒക്കെ മറക്കാന്നുള്ളത്, ഫറളാക്കണം എന്ന് മറക്കണ്ട. അപ്പൊ കുപ്പായം തുണി കൊടുത്ത് നടക്കുകയാണ്. ആ കുപ്പായം തുണിന്റെ ജോയിന്റെ അരയിൽ ഇവിടെ നിറക്കണ്ട, അരഭാഗം കുറച്ചൊക്കെ ഒന്ന് കണ്ടുപോയി അതിനു വേണ്ടി ജിഹാദ് വിളിക്കുന്ന ഇവരാരാണെന്നറിയോ? ഇസ്ലാംകാരി അഞ്ചെണ്ണം കെട്ടിരിക്കുന്നു. ഇസ്ലാംകാരി അഞ്ചെണ്ണം കെട്ട്, സക്കാത്ത് മുക്കാലും കെട്ട്, ഷഹാദത്ത് പകുതി കെട്ട് നടക്കുന്ന കൂട്ടരാണ്. സ്ത്രീകളിലെ തൊലിന്റെ വർണ്ണം എവിടെങ്കിലും കാണുമ്പോഴേക്ക് ഹേലക നടക്കും. അങ്ങനൊന്നും ഹേലകം ആ കാലൊക്കെ പോയി. അപ്പൊ അവരുടെ മുടി മറക്കണമെന്നോ അവരുടെ മുഖം മറക്കണമെന്നോ അതൊന്നും ഇസ്ലാമിലില്ല. മാറൊക്കെ മറക്കണം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ. പിന്നെ ഇല്ലാമെന്ന് പറയാൻ കഴിയുമ്പോൾ കഴിയുമ്പോ ഏതുവരെ ഏതുവരെ ഒന്നും പറയാനില്ല. ഓരോരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും എന്താണോ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അതണിയണം എന്നാണ് പറഞ്ഞത്. അലങ്കാരമൊക്കെ ഈ കാലഘട്ടക്കാരൻ നിർണ്ണയിക്കണം. അത് നമ്മൾ കുറ്റം പുതു സീനത്തുക്കും എന്തൊക്കെ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ അത് നിങ്ങൾ ധരിച്ചോണമെന്ന. അത് ഹാഫ് കയ്യെ പാടുള്ള ഗുണ്ടയോടൊന്നും വന്നു പറഞ്ഞില്ല, അള്ളാഹൊന്നും പറയില്ല. അലങ്കാരമുള്ള വസ്ത്രങ്ങളായിട്ട് സംസ്കാരമുള്ള ആളുകൾ നിർണ്ണയിക്കുന്ന തന്നെ വന്നു കുഞ്ഞച്ചുകളല്ല, സംസ്കാരമുള്ള ആൾക്കാരെ ആ ഇങ്ങനെയൊക്കെ ധരിച്ചാൽ മതി. അതിലപ്പുറമായ അത് കുറച്ച് ഭക്ഷണത്തിനാണ്, അത് വെറുതെ പൂവാരന്മാർക്ക് തിന്നാൻ നടക്കാനുള്ള വഴിയായിട്ട് അത്ര അങ്ങൊന്നും വേണ്ട. മര്യാദക്കൊക്കെ വസ്ത്രം ധരിച്ച് നടക്കാം. എന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് സംസ്കാരം ദുർബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാർ, നല്ല സംസ്കാരമുള്ള ആൾക്കാർ നിർണ്ണയിക്കുന്നതിന് ഈ അലങ്കാരമുള്ള വസ്ത്രം എന്ന് പറഞ്ഞത്. അതാ ഖുർആനിലെ അതിന്റെ നിയമം പറയാത്തത്. ഇവർ പറഞ്ഞ എന്താ, ഇവർ നിയമം പറഞ്ഞ് പറഞ്ഞിട്ട് എവിടെ എത്തി, മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള അതാണ് അവർക്ക്. ആർക്ക്? വെള്ളാട്ടികൾക്ക് പോലും നോക്കണം, ഞാൻ പറഞ്ഞു ഡൂട്ട് നോക്കണം. വെള്ളാട്ടികൾക്ക് പോലും മുട്ടുപൂക്കളുടെ ഇടയിലുള്ള അതേ അവറത്തുള്ളൂ. ഇപ്പൊ വെള്ളാട്ടികളൊക്കെ തോർത്തും കൊണ്ട് എടുത്ത് നിക്കരിക്കാന്ന പേടിയച്ചിരിക്കണം. അതെ, ഇവിടെ എഴുതിച്ചു, മദഹബിന്റെ കിതാബുകൾ എഴുതി വെച്ചിരിക്കണം. വെള്ളാട്ടികൾക്കൊന്നും അള്ള പറഞ്ഞ എന്താ, എല്ലാവരും നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങളായിട്ട് എന്തെങ്കിലും കുറവൊന്നും എന്നാ അള്ള പറഞ്ഞു. അതിന് വെള്ളാട്ടികളെ ഒഴിവാക്കിയിട്ട് വെറും തോർത്തും കൊണ്ട് എടുത്ത് നിക്കരിച്ചാ മദീന എഴുതി വെച്ചിരിക്കണ്. ഏതിന്? ഷാഫി മദഹബില്, ഹംബലി മദഹബിൽ, മാലിക് മദഹബിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇവർക്ക് നിർണ്ണയിക്കാനുള്ളത് എന്താ അലങ്കാരന്റെ വസ്ത്രം എന്നുള്ളത്. അല്ലാഹു പറഞ്ഞ അലങ്കാര സ്ഥിതി എന്താണെന്ന് അവർക്ക് നിർണ്ണയിക്കാൻ മനസ്സിലായോ? മനസ്സിലായില്ല. അലങ്കാരമുള്ള വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള ആൾക്കാർ തീരുമാനിക്കണത് അലങ്കാരമുള്ള ഏതാണ്. അത് അങ്ങനെയാണ് തീരുമാനിക്കലില്ല. അങ്ങനെ നോക്കുമ്പോ നമ്മളെ യൂറോപ്യരുടെ കൈ കുറച്ച് ഏർപ്പെട്ടു, നമ്മളെ കൈ ഇതുവരെ അവിടെ നിന്ന് തർക്കേണ്ട. യൂറോപ്പിലുള്ള സംസ്കാരമുള്ള ആൾക്കാർക്കൊക്കെ ഇതുവരെ കൈ കയറ്റിയത് കൊണ്ട് യാതൊരു അപകടം ഇവിടെ വരാൻ പോണില്ല, അങ്ങനത്തെ ഒരു സാമൂഹ്യ സ്ഥിതി അല്ല ഇവിടെയെന്ന് അവർക്ക് തോന്നി. അതും കയറ്റിക്കോട്ടെ, അവിടെ തെളിവിടാൻ പോണ്ട, അതുവരെ കയറ്റിക്കോട്ടെ. നമ്മൾക്കിവിടെ കയ്യിന്റെ മുട്ടുന്നുണ്ട്, കയറുമ്പോഴേക്ക് തന്നെ അപകടം ഉണ്ടാവും. വേണ്ട എന്നാ കേട്ടണ്ട, കയ്യിന്റെ മുട്ട് വരെ വന്നാൽ മതി, കയ്യിന്റെ മുട്ട് വരെ വന്നാൽ മതി, അവിടുന്ന് അപ്പുറം കേട്ടണ്ട. ചില ആൾക്കാർക്ക് ഒരു ശേഖരം പണത്തിന്റെ അവിടുന്ന് കയറാൻ പാടില്ല, എന്നാൽ തന്നെ കൈമപ്പിടിക്കും എന്ന് അങ്ങനത്തെ ഒരു ഗ്രാമീണരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, പക്ഷെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് നമ്മളെടുത്ത് കൊടുക്കും, നമ്മളുടെ അടുത്തേക്ക്, സംസ്കാരമുള്ളവരടുത്തേക്ക്. എന്നാലും പറയാം, മര്യാദക്കൊക്കെ ആൾക്കാരേറ്റ് ഇടപഴകി നടക്കുന്നത് പണിനെ കാണുമ്പോഴൊക്കെ അങ്ങോട്ട് ചാടുക, അണിനെ കാണുമ്പോൾ ഇങ്ങോട്ട് ചാടുക, അങ്ങനത്തെ തരക്കാരല്ലാത്തവരുടെ ഇടയിൽ ഈ ജാതി തോന്നിയ സമ്പന്നം. ഇവിടെ പെണ്ണിനെ കാണുമ്പോൾ അങ്ങോട്ട് ചാടുമില്ല, ആണിനെ കാണുമ്പോൾ ഇങ്ങോട്ട് ചാടുമില്ല, എല്ലാവരും മര്യാദ കിടക്കണം. അതിന്റെ ഇടയിൽ ഓരോരുത്തർക്കും വേണ്ട വസ്ത്രധാരണം എന്താണ് അവർക്കറിയാം. അത് ഫുള്ളാക്കണം ആഫാക്കണം എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അവർ തീരുമാനിക്കും. അതിന്റെ ഇടയിൽ ഇല്ലാമാ ലഹറായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിലേ അത് നിങ്ങൾ വകവെക്കണ്ട എന്നുള്ള പറഞ്ഞാൽ പിന്നെ മൂലിയാക്കന്മാരാണ് അതിന്റെ ഇടയിൽ നിയമുണ്ടാക്കാൻ. അപ്പൊ മുഖം മറക്കുക എന്നുള്ള പ്രശ്നം ഇവിടെ ഇല്ല. ഇസ്ലാമിൽ അത് അതിന്റെ അനുഭവത്തെ സംബന്ധിച്ച് കേൾക്കാറുണ്ട്. ആദ്യമായിട്ട് ചരിത്രം കിട്ടിയിടത്തോളം ചരിത്രം കിട്ടുന്ന പറയുന്ന എന്താണ്, ഗ്രീക്കിൽ ഇതിന്റെ ഉത്ഭവം അങ്ങനെയാണ്. അങ്ങനെ അത്ര എന്ന് പറഞ്ഞാൽ മതി, നമ്മൾക്ക് ഇപ്പോൾ വലിയ പ്രമാണമായിട്ടെടുക്കാനൊന്നുമില്ല. ഏതാണെന്ന് പറയാൻ എന്തോ ഇതിന്റെ പിന്നിലുണ്ടാവുമെന്ന് നമുക്ക് ലഭിക്കും. ഒരു രാജാവ് അവിടുത്തെ രാജകുടുംബങ്ങളിൽ ഒരു രാജകുമാരന് കല്യാണം കഴിച്ചു കൊടുത്തത് മറ്റൊരു രാജാവിന്റെ വിരൂപിയായ മകളെയാണ്. വിരൂപിയാണ്, ആള് വിരൂപിയാണ്. കാരണവന്മാരുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദ പ്രകാരം കല്യാണം നടക്കേണ്ടി വന്നതാണ് പറയുന്നത്. അപ്പൊ സാധാരണ വിരൂപിയാണ്, ഒരു രാജ്ഞിയായിട്ട് റാണിയായിട്ട് കൂടെ കൊണ്ടുവന്നാൽ മാത്രമുള്ള വകമൊന്നുമില്ല. പക്ഷെ സ്വത്തും പ്രതാപം രാജാധികാരമൊക്കെ കൂടി നോക്കുമ്പോ കൈക്കേണ്ടി വന്നു. അപ്പൊ ഇയാൾ എന്തുണ്ടാക്കി, ഏതായിരുന്നാലും നമ്മളൊരു പ്രതാ സമ്പ്രദായമാണ് ഉണ്ടാക്കാൻ വെച്ചു. എന്താ ആളെ പണിനാർക്കും കാണാൻ പറ്റില്ല, ആ ജാതിയ സാധനം. അപ്പൊ മൂപ്പരൊരു പർദ ആദ്യം ഗ്രീക്കിലെ മഹാരാജാക്കന്മാരിൽ പെട്ട രാജാവാണത്ര ആദ്യം പർദ ഉണ്ടാക്കി. അതിന്റെ ആവശ്യം എന്തായിരുന്നു, മൂപ്പരെ പെണ്ണിനാരും കാണരുതെന്നുള്ള സംഗതി ശരിയാ കാണാൻ പറ്റില്ല. ഇതിനു വേണ്ടിയാണ് ഗ്രീക്കിലെ പൂർവ്വ രാജകീയ കുടുംബങ്ങളിൽപ്പെട്ട ഒരുത്തൻ ഒരു പർദ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് എന്താ അതിന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കാതെ പല ആൾക്കാർ രാജാവിന്റെ രാജ്ഞിക്ക് റാണിക്ക് പറഞ്ഞുള്ളൂ, അപ്പൊ പ്രഭു കുടുംബങ്ങളൊക്കെ പിന്നെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതൊരു നല്ല ഉള്ളികളുടെ കളി എന്ന് പറഞ്ഞാൽ സാധിച്ചില്ല, അതാണല്ലോ ഭേദപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ വേണ്ടതെന്ന് നനച്ച് അവർ പറഞ്ഞുണ്ടാക്കുന്നു. അത് പുരോഹിതന്മാർ കൊണ്ടുവന്നത് എന്ത് ചെയ്തു, ഈ ജൂത പുരോഹിതന്മാർ നമ്മളെ കുറിച്ച് കടന്നു കൊടുത്തത് അവരെന്ത് ചെയ്തു, നമ്മളെ എടുക്കേണ്ടി കടന്നു. എന്താ ആവശ്യം, രണ്ടാവശ്യമുണ്ട്. ഒന്ന്, സ്ത്രീകളെ നിഷ്ക്രിയരാക്കി വെക്കും, മുഖം നിറങ്ങി മൂടിയിട്ട് ശ്വാസം കൂടി കിട്ടാതെ വീട്ടിൽ അടങ്ങിയിരിക്കണം എന്നുള്ള ആത്മൂതി അവിടെ ഇരിച്ചാൽ ഇപ്പോഴേ 200 കോടി ഉണ്ടെങ്കിൽ 250 കോടിന്റെ പണി അതോടുകൂടി കഴിച്ചത് കഴിഞ്ഞു. 100 കോടി മുസ്ലിമുകളിൽ ലോകത്തുണ്ടാവുകയാണെങ്കിൽ 50 കോടി സ്ത്രീകളായിക്കോളൂ. 50 കോടിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും ചിന്തിക്കണ്ട, അവരെ കൊണ്ട് യാതൊരു പുരോഗതിയും ഈ സമുദായത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പായി. അതാണ് കർണഭി ഉപയോഗിക്കുന്നതെന്നുള്ള ആത്മൂതിയെ ഇവരുണ്ടാക്കി അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ ശ്വാസം വിടാനും പാടില്ല നോക്കാക്കി തീർത്തപ്പോ വളരെ സുഖമായി. പകുതി ഭാഗത്തിന്റെ സമുദായത്തിന്റെ പകുതി ഭാഗത്തിന്റെ ആ ക്രിയാശേഷി നശിപ്പിച്ചു, ആകെ ബ്ലോക്കാക്കി. അതൊരാവശ്യം. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാർക്കൊണ്ട് കുറഞ്ഞൊരാവശ്യം, ഗ്രീക്കിലെ രാജാവ് വിരൂപിയായതുകൊണ്ടിട്ടാണ് പ്രതിനിധിപ്പിച്ചതെങ്കിൽ ഇവിടെ കൂടുതൽ അവിഹിതമായിട്ട് കുറെ സ്ത്രീകളെ കാറിലും പ്ലെയിനിലൊക്കെ കയറ്റിക്കൊണ്ടാണ് വന്നത്. അത് പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ അത് സാധിക്കും. പർദാ സമ്പ്രദായം നിലവിലുണ്ടെങ്കിൽ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭാര്യനെ കൊണ്ടുവന്നു, ഭാര്യ ഇവിടെട്ടോ വേറെ, നാളെ വേറൊരു ഭാര്യനെ കയറ്റാം, അതിനോട് പർദ, അതിനോട് പർദ. അപ്പൊ എന്റെ ഭാര്യയാണെന്ന് പറയുമ്പോ അല്ലാന്ന് പറയാം, എന്റെ തൊഴിലുണ്ട് പോകണം ഞാൻ 10 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഓരോരോ പെണ്ണിനെ കയറ്റി പരതച്ചിട്ടിട്ട് കൊണ്ടുപോയാൽ അറബി ഷെയ്ഖായ ഒരാൾക്ക് അയാളുടെ ഭാര്യനല്ല ഇന്ന് കയറ്റിയതെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും, പറ്റൂല. ചെയ്യാമെന്ന ആൾ വരെ പറ്റൂല. എല്ലാ ദിവസവും ഏത് ഭീഷണി ഏത് സുഖത്തിനും കയറ്റിക്കൊണ്ടാവും. ഇതിനാണ് അറബി എല്ലാവരെയും അടക്കി പറയല്ല, പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം അതാണെന്നുള്ള തുറന്ന പുസ്തകം എല്ലാവർക്കും അറിയാം. അതിനാണ് ഈ ഭരതമെ അവർ കടന്നുപിടിക്കാൻ കാരണം. അവർക്ക് ഭരതുണ്ടായാൽ ഏത് മന്ത്രിയുടെ മകളെയും ഭാര്യനെയും ഒക്കെ കൊണ്ടുപോകാം. മന്ത്രിമാരുടേത് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെ ഉണ്ടോ മുഴുവൻ ആ അതിങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനെ നിർത്തില്ല, അത് പിന്നെ ആരെയും ആരും കാണൂല, ഭരതണ്ടാരാണ് പറഞ്ഞു. ഇതാണ് ഇവർ ഈ ഭരത സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി ഇത്രയും കർക്കശമായിട്ട് വാദിക്കാൻ കാരണം. ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തിന്. അപ്പൊ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്ന നിർത്തില്ല, യാതൊരു നിർത്തില്ല അറ്റാക്ക് ചെയ്യും. ഈ ഭരത ആരുണ്ടാക്കി, ആരാണ് മുഖം മറക്കാൻ പറഞ്ഞത്, തലമറക്കാൻ പറഞ്ഞത് ആരാണ്? അള്ളാഹ് പറഞ്ഞോ, പഠിച്ചോണ്ട, പ്രധാനം പറഞ്ഞത്. ആ പിന്നെ പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൊന്ന് താഴ്ത്തിപ്പിക്കണം, സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞിട്ട് അതേ വാക്കിന്റെ യാതൊരു വ്യത്യാസം ഇല്ലാതെ അപ്പൊ പറഞ്ഞ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഭാഗം ഒഴിവാക്കണം. ഇതൊക്കെയാണ് ഈ പുരുഷ മേധാവിത്വം. പുരുഷന്മാരുടെ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശവും നേടിയെടുക്കാൻ നമ്മൾ തന്നെ നമ്മൾ ചെയ്യണം. നമ്മളോട് പറഞ്ഞിട്ട് വരാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല, ആര് പറഞ്ഞോട്ട് നടക്കൂല. സ്ത്രീകൾക്ക് നമ്മളൊക്കെ പറയുണ്ടാക്കി കൊടുക്കുന്ന നിയമങ്ങളല്ലാതെ അവർക്ക് ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകളുടെ മേലെ പ്രതാ സമ്പ്രദായം നിലനിന്നത്. വാസ്തവത്തിൽ ഇത് ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തെ അങ്ങേറ്റം നശിപ്പിച്ച, നിഷ്ക്രിയരാക്കി തീർത്ത, അവരുടെ എല്ലാ നിലക്കുള്ള ബുദ്ധിവികാസവും അവരുടെ എന്തൊക്കെ തൊഴിലുകളാണോ കഴിവുകളാണോ ഉള്ളതെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലാക്കി തീർത്ത ഒരു സിദ്ധാന്തമാണ് ഈ പ്രതാ സമ്പ്രദായം. ഇതിനുവേണ്ടി ആരൊക്കെ പൊടിപ്പിച്ചു, ആരൊക്കെ ഇതിനു വേണ്ടിയിട്ട് തെളിവ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉന്നതനായ ഉദ്ധാരകരായിട്ട് അറിയ ഉന്നതന്മാരായ ഉദ്ധാരകർ എന്ന് അറിയപ്പെടുന്ന അവർ പോലും ഈ താപ ഇതുണ്ടാക്കിയിട്ട് ഭാരതക്ക് കിതാബുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭരതം വേണം പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾക്ക് വലിയ അപകടം. ഇത് എല്ലാ നിലവും പ്രതീക്ഷിച്ചതല്ലാണ് പറഞ്ഞത്. ആ വക കിതാബുകൾക്കൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല. മുസ്ലിം സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ആ കാലഘട്ടം തന്നെ പോയി. പഴയ കാലത്തെ സുന്ദരികളെ എവിടെയെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കാം. ഈ സാഹചര്യം മാറണ മനസ്സിലാക്കും. പഴയ കാലത്ത് അറബി നാട് ഗ്രാമീണരാണല്ലോ, ഗോത്ര വർഗക്കാരാണ്, ഗ്രാമീണരാണ്. കുളി പോലും ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കേണ്ടെന്ന് ഏജിച്ച് കൂട്ടണം. ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കണം എന്ന് എഴുതി പറഞ്ഞു തന്നെ വൈകിട്ട് ചൂട്ടിൽ അത് നിർബന്ധ ശേഷം തുടർന്ന് ഏജിച്ചു അങ്ങനത്തെ കൂട്ടണം. അപ്പൊ അവരുടെ ഈ സൗന്ദര്യം മറ്റുള്ള വെടുപ്പും കുറച്ചും ഉള്ളൊരു സ്ത്രീനെ കാണാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒട്ട മൊത്തത്തിൽ പറഞ്ഞാൽ ആ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വല്ല സ്ത്രീകളും ആ ജീവന്മാരുടെ കുട്ടികൾ അവർ കുളിപ്പൊക്കെ ജീവന്മാരൊക്കെ നന്നായിട്ട് കുളിച്ചിട്ടില്ല. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കാണുമ്പോഴായിരിക്കും ഇവർക്ക് ഈ സൗന്ദര്യ നടയാടെ കാണാൻ പോകും. അപ്പൊ അവിടെ വലിയ കുട്ടിത്തിരികൾ ഉണ്ടായിന്ന് വരാം, ആകർഷണം ഉണ്ടായിന്ന് വരാം. ഇവിടെ ലോകത്ത് കുളിയും കുറ്റിയാക്കറും വെളുപ്പാക്കറും സൗന്ദര്യമൊക്കെ വർദ്ധിച്ച് നൂറുകണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് സ്ത്രീകളുള്ള ഈ ലോകത്ത് ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് ആരും ചടപ്പണില്ല. ഇവിടെ രാജന് മനസ്സിലാക്കണം, അന്നൊക്കെ അത് വലിയ വിഷയമായിരുന്നു. ഒരു രാജാവിന്റെ പുത്രനെ കാണുമ്പോഴേക്ക് അവിടെ ചടി വീഴുന്നു. അവിടെ തട്ടിക്കൊണ്ടുവരുന്നു ധാരാളം പതിവുണ്ടായിട്ടു തട്ടിക്കൊണ്ടുവരണ്ടായിട്ടുണ്ട്. ഇവിടെ പതൊന്നുമില്ല, ലോകത്തുള്ള ഈ 500 കോടിയിൽ 250 കോടി സ്ത്രീകൾ പുറത്തിറങ്ങി. അതിൽ ലക്ഷക്കണക്കിലല്ല കോടിക്കണക്കിലല്ല സൗന്ദര്യവതികളായ ധാരാളം സ്ത്രീകൾ നിത്യേനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഏതോ ഒരു പെണ്ണിൽ ഒരു വീട്ടിലത്തെ ഒരു മുസ്ലിം വീട്ടിലത്തെ ഒരു പെൺകുട്ടി അവിടുത്തെ പെണ്ണ് പുറത്തിറങ്ങും. നമുക്ക് ഇവിടെ ആരും ചാടാനോ പിടിക്കാനോ പോണില്ല. ഇവിടുന്നവരും പിടിക്കുന്നവരും പറഞ്ഞൊന്നും വേണ്ട, പറഞ്ഞ സ്ഥലം പിടിക്കും അത് ഇറക്കാൻ. അപ്പൊ ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു നിർദ്ദേശങ്ങൾ വെച്ച് അത് തന്നെ ആർക്ക്, നബിന്റെ ഭാര്യമാർക്ക്, പ്രത്യേകം മക്കൾ നബിന്റെ ഭാര്യമാരെ സംബന്ധിച്ചാണ് സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. നബി ബുഖാരി മുസ്ലിം തന്നെ എഴുതിയിരിക്കണം. നബി ഒരു ദിവസം വീട്ടിലേക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടി ചെന്നിട്ട് തുണണ്ടാക്കിയിട്ട് ചുമരിന്റെ ഇടയിൽ കൂടി തുണണ്ടാക്കിയിട്ട് നോക്കണം. വൃത്തികേടിന്റെ അക്കം നോക്കണം. ബുഖാരിയിൽ എഴുതി വെച്ചതാണ്. നബി വീട്ടിൽ ഭാര്യനേറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ചുമരിനൊരു തുള ഇവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എത്തി നോക്കാം. മഹാസംസ്കാര സമ്മടിച്ചല്ലോ ചെയ്യാൻ പാടും. അപ്പൊ നബി ഇവിടെ നിന്ന് മനസ്സിലായി ആരോട് കുറച്ചൊക്കെ പറയേണ്ടി വന്നു ാണത് ഇത്ര. അപ്പൊ നബിന്റെ വീട്ടിൽ പോയിട്ട് തുളയിൽ കൂടി പരമകേറിയിട്ട് തുള ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടി നോക്കാൻ മാത്രമുള്ള വിഖാരികളും സാമൂഹ്യ വിരുദ്ധരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ ഇരിച്ച് ബുഹാരിയിലേക്ക് എത്തുക? അവരെ കണ്ണ് കുത്തിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു പകിട്ടുള്ള ചെന്നില്ലോ. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നബിന്റെ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കണം, സാമൂഹ്യ വിരുദ്ധരുണ്ടെന്നുള്ള പ്രത്യേകം എടുത്ത് ചൂണ്ടി പറഞ്ഞിട്ട് ആ നിയമം ലോകത്തൊട്ടാകെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ബാധകാണെന്ന് ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയാൽ അതിന് മേലിൽ മറുപടി വരണം. നബിന്റെ ഭാര്യമാരോടാണ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഭവിഷ്യത്തിനതാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ട്, അതുപോലെ ഇരട്ടി കുരുണ്ട് എന്നൊക്കെ നബിന്റെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് മൊത്തത്തിൽ പറഞ്ഞെന്താ, മുസ്ലിം പുരുഷന്മാരെ പറ്റി മൊത്തത്തിൽ പറഞ്ഞത് തന്നെ. അപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഭരതന്റെ വർത്താനം വേണ്ടരുത്, വേറെ വേണമെങ്കിൽ പുരുഷന്മാർക്കും വേണം, അവിടെ വേണ്ട ഇവിടെ വേണ്ട, ഇതുള്ളൂ. അപ്പൊ ഇതിന്റെ സാധാരണ എങ്ങനെ നടക്കുന്നത്? സാധാരണ നടക്കാൻ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോയിട്ട് എങ്ങനെ നടക്കല്? ആണും പെണ്ണും പെണ്ണിലൊക്കെ ആയിട്ട് നടക്കും, കാണും സ്ത്രീകളെ, കാണും സ്ത്രീകൾ ധാരാളം ഉണ്ടായിരിക്കും. അവിടെ ഇടയിൽ ഒരു സ്ത്രീയൊന്നും വെച്ചിട്ടില്ല നിസ്കരിക്കാനേ. നമ്മൾ പറയും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടില് നിർബന്ധ, അതും ഇസ്ലാമിലുള്ളതൊന്നല്ല കേട്ടോ. ഓരോരുത്തരും നിസ്കരിക്കും, അവിടെ നിസ്കരിച്ചോട്ടെ, അതിന്റെ ഇടയിലത്തിന് മതിൽ അതൊന്നും വേണ്ട.
പക്ഷേ മറ ഉണ്ടാക്കാൻ നബി കാലത്ത് മറുണ്ടാക്കിയിരുന്നു, മറുണ്ടാക്കിയിരുന്നു, ഉണ്ടായിട്ടില്ല. നബി സ്ത്രീകളുടെ ഇടയിലേക്ക് പെരുന്നാള് മറ്റേ പെരുന്നാമസ്കാരം സംഭവിക്കില്ല, മറ്റു പെരുന്നാമസ്കാരത്തിനായിരിക്കണം, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ അവിടെ പോയിട്ട് നബി പ്രസംഗിച്ചു, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരം നീക്കിയിട്ട് എന്നോട് പറഞ്ഞു. നബിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു, ജുമാഅത്തൊക്കെ വരുമല്ലോ, ജുമാഅത്തൊക്കെ സ്ത്രീ പറഞ്ഞിട്ട് അവിടൊക്കെ നബി സ്ത്രീകൾക്ക് ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ കെട്ടിയിരുന്നു എന്നാണ് മദീനത്തെ പള്ളിയിൽ മറ. പഴയ കാലത്ത് ഞാനവിടെ പോയിരുന്ന കാലത്ത് മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും പ്രത്യേകം മരണ്ടിട്ടില്ല. ഇപ്പൊ പോയിരുന്നു അനുഭവം അറിയാം, തിരക്കുണ്ടെന്ന് കേട്ടു. ഏതായാലും ഇങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പുരുഷന്മാർക്ക് നിസ്കരിക്കാനായിട്ട് ഇടയിൽ മറ കെട്ടണമെന്നുള്ള നിയമം ഇസ്ലാമിലുള്ളതല്ല, അതൊട്ട് ആവശ്യമില്ല. ഹജ്ജ് തുവാഫിന് നടക്കുമ്പോ പിന്നെ അവിടെ അങ്ങനെ മരണ്ടാവും, തുവാഫ് ചെയ്യുമ്പോൾ മറമുണ്ടാവില്ലല്ലോ, അവിടെ സ്ത്രീയും പുരുഷനും ഇടകറന്നിട്ടാ തുവാഫ് ചെയ്തു. അപ്പൊ അത് ഹറാമാക്കണമെങ്കിൽ അവിടെ ഹറാമാക്കണം, പറഞ്ഞ് നിർബന്ധാക്കണമെങ്കിൽ അവിടെ നിർബന്ധാക്കണം. അപ്പൊ അതൊക്കെ അനിസ്ലാമികമായിട്ട് കാണുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോ നമ്മൾക്ക് തോന്നും ഹിന്ദുക്കളുടെ മാതിരിയുള്ള. അതെ, ശരിക്ക് പറഞ്ഞാലേ ഇവിടെ ഹിന്ദുക്കളാണ് അവരുടെ പ്രവാചകന്മാരുടെ കുറെ തത്വങ്ങൾ ശരിക്കും നിത്യേന കുളിക്കണം, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം എന്നൊക്കെ പഠിപ്പിച്ച ആൾക്കാർ ഹിന്ദുക്കൾ നല്ല സമുദായക്കാരിൽ നമുക്ക് കാണാനുണ്ട്. നമ്മളെയാണ് ഇവര് നേരെ വിപരീതം പഠിപ്പിച്ച്, ആധാരം കഴിക്കണം നിർബന്ധമില്ല, വായ പള്ളിയാക്കണം നിർബന്ധമില്ല, അങ്ങനെയാണ് നിസ്കരിച്ച നിസ്കാരം ചെയ്യുക. ചില ആൾക്കാർ പ്രഭാതത്തിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് അത് പല്ലിയച്ച് ഞാൻ നിസ്കാരം വേഗേണ്ടി ചോദിച്ചു പല്ലിയച്ചില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പല്ലിയച്ചിട്ട് പല്ലി തേക്കാതെ പോയിട്ട് നിസ്കരിച്ചോളൂ. അപ്പൊ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുമ്പോൾ നാരെ തൊള്ളയായിട്ട് സംഭാഷണം നടത്തിയെന്നോടൊപ്പം പറയണത് പല്ല് തേക്കാൻ നിർബന്ധമാണെന്ന് അവർ പഠിച്ചില്ല, വിജയിച്ചിട്ടില്ല. പല്ല് തേക്കാൻ നിർബന്ധമാണ്, കൂതെടുക്കുമ്പോൾ എഴുതിയിട്ടില്ല. മുഖം കഴിക്കണം എന്ന് പറഞ്ഞാൽ മുഖം നേരെ കഴിക്കാം, ഉള്ളി കഴിക്കേണ്ടത്. മുഖം കഴിക്കണം എന്ന് പറഞ്ഞാൽ നടത്തുന്ന മുഖം നേരെ കഴിക്കാൻ പറ്റുന്ന തൊള്ളയിലേക്ക് കടത്തിയിട്ട് കഴിക്കണം നിർബന്ധമില്ല എന്ന് നാല് മതഹബ് നിർബന്ധ കണ്ടത്, നാല് മതഹബ് എഴുതിയിട്ടുണ്ട്. വായ കഴിക്കാൻ നിർബന്ധമില്ല, കക്കൂസ് പോയാൽ അവിടെ കഴിക്കണം നിർബന്ധമില്ല. ഇത്തരത്തിലുള്ള ഈ പുരോഹിതന്മാർ ആയിരം കൊല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചെങ്കിൽ എങ്ങനെ നമുക്ക് സംസ്കാരം പഠിയാ? സംസ്കാരം പഠിക്കും, നമുക്ക് പഠിച്ച സംസ്കാരം തന്നെ. ആകെ ശുദ്ധമായ ശിക്ഷിക്കാൻ പാടില്ലാത്തവർക്ക് മുഖം മൂടിയിട്ട് അതന്നെ നമുക്ക് പഠിച്ച സംസ്കാരം. ഇത് പിടിച്ചത് ആ ഭരതാ സമ്പ്രദായത്തെ കർക്കശമായ വളരെ ശക്തിയായിട്ട് അതൊന്നും മുസ്ലിമിനോട് പറയാൻ പാടില്ലായിരുന്നു. ഏതായിരുന്നു കുറെ ആൾക്കാരൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഇപ്പൊ ഈജിപ്തിൽ, അതുപോലെ തുർക്കിയിൽ വളരെയധികം ഈ അനാചാരങ്ങളൊക്കെ വളരെ ഇല്ലാതെ. അതുപോലെ നമ്മളിവിടെ ഇപ്പോ ഇല്ലാതാക്കാനായിട്ട് പ്രസ്ഥാനമൊന്നും വന്നില്ല, നമ്മളിപ്പോ അതൊരു പ്രസ്ഥാനമായിട്ട് നടക്കില്ല, എന്നാലും വേണ്ടവർന്നൊക്കെ പറയേണ്ടി വരും. നമ്മുടെ കൂടുതൽ ബുദ്ധിജീവികളായ ഒരു ആൾക്കാരൊക്കെ അത്തരത്തിലൊക്കെ നടക്കുന്ന ഇരിക്കുന്ന കണ്ടേ, നന്നായിട്ട് വലിയ വർക്കൊന്നും ഇല്ല കണ്ടേ. പെണ്ണിന്റെ ഘോരം കണ്ടില്ലേ, മകളുടെ ഘോരം കണ്ടില്ല, മകളെ കൊണ്ടെടുക്കുന്നത് മുടിയൊക്കെ മുടങ്ങിട്ട് ഇങ്ങനെ കാണും കണ്ടോട്ടെ. എന്താ പോയി അബദ്ധം, മുടി മുടങ്ങിട്ടു അല്ലെ ചുരുട്ടി കെട്ടി അവന്ന് കട്ടലി വെട്ടി അവന്ന് കണ്ടു, എന്താ പോയി അബദ്ധം, ആര് പറഞ്ഞു എന്നാ ചെയ്യുന്നത്, ആര് പറഞ്ഞു അങ്ങനെ സ്ത്രീകളുടെ മുടി കാണാൻ പാടില്ല എന്ന് പറഞ്ഞവൻ ആരാന്ന് നമുക്ക് ചോദിക്കണം, ആരാ പറഞ്ഞത്, അത് പറഞ്ഞു കഴിച്ചിട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരം ആചാരങ്ങൾ അശാസ്ത്രീയമായ നടപടിക്രമം ഇതിനെ നമ്മൾ എതിർക്കേണ്ടി വരും. ഭാഗികമായിട്ട് മതി, അത് മാത്രം പ്രശ്നമായിട്ട് നടക്കില്ല. ഇത് പ്രദേശം സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ ഒരിക്കൽ പറയട്ടായി, പക്ഷെ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിശദമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പഠനം നടത്തിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പുച്ഛിക്കാൻ പോണ്ട, നമ്മൾക്ക് ആശ്വാസകരമായിട്ടുള്ള സംസ്കാരത്തോട് യോജിച്ച് നിനക്കുള്ള നടപടിക്രമം നമ്മൾക്കും അതിലൊക്കെ ആ സമ്പ്രദായം നടപ്പിലാക്കാം, അത്തരത്തിലൊക്കെ നടപ്പിലിപ്പിക്കപ്പോൾ ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. വെറുതെ വേണ്ടാത്ത അനാവശ്യങ്ങൾ നൂരാമാല നൂരാമാല നൂറാൻ പറയണം, അകലാൽ ഇസ്രും അകലാൽ എന്ന് കുറാൻ പറയാറുണ്ട്. അങ്ങനത്തെ ഈസറും അകലാറും ഇല്ലാതാക്കാനാണ് നബിനെ അയച്ചത്, നബി ഇല്ലാതാക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾക്ക് നേരെ ഇതിലായിട്ട് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ് നമ്മളുടെ ബുദ്ധിശ്വരം കുറാൻ പഠിക്കാത്തതിന്റെ പേര്, നബി എന്താ ചെയ്തതെന്ന് പഠിക്കാത്തതിന്റെ പേര്, പുരോഹിതന്മാരുടെ വാക്ക് കേട്ടത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ അപകടത്തിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ മതം അതൊന്ന് വേറെ, ഇസ്ലാം മതം അതൊന്ന് വേറെ. അത് എവിടുന്നാ കിട്ടാം, ഖുർആനിൽ നിന്ന് തന്നെ ആദ്യാവസാനം, ആദ്യാവസാനം ഖുർആനിൽ നിന്ന് തന്നെയാണ് ഇസ്ലാം മതത്തിന്റെ എല്ലാ സംസ്കാരങ്ങളും എല്ലാ സിദ്ധാന്തങ്ങളും എല്ലാ ആദർശങ്ങളും കിട്ടുന്നതെന്ന് വിശ്വസിക്കുക, അതുപോലെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആ തീരുമാനത്തോടുകൂടെ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് വേണ്ടാവൃത്തികളൊന്നും ഉണ്ടാവില്ല, അനാവശ്യമായിട്ട് കിട്ടി കുട്ടികളുണ്ടാവാനുള്ളത് മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം.
അല്ലാഹുവിൻ തോഴൻ ഇബ്രാഹിം നബിയും അന്നാളിൽ പാടിയ ദീനിസ്ലാമായിരമായിരം അമ്പിയ മുർസൽകൾ പാരിതിൽ പാടിയ ദീനിസ്ലാം.